ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين، له الدين حنفاء ويقيم الصلاة ويؤتوا الزكاة وذلك دين القيم. സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിയമനിർദ്ദേശങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ, മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കുവാനും വേണ്ടി നാം ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വളരെയേറെ പുണ്യമുള്ള പരിശുദ്ധ റമദാനിലെ പകുതിയും നമ്മിൽ നിന്ന് വിടപറഞ്ഞു കഴിഞ്ഞു. ഇനി ഏതാനും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ എത്രത്തോളം പുണ്യങ്ങൾ നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നമ്മൾ ഓരോരുത്തരും നടത്തണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റമദാനുകളിലൊക്കെ എത്രത്തോളം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ, പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ സത്യവിശ്വാസികളായ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ഒരു ആത്മപരിശോധന നടത്തണം. റമദാനിൽ പുണ്യങ്ങൾ നേടുക, ധാരാളമായി അമാലു സ്വാലിഹാത്ത് സൽക്രമങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ട്, ഒരുപാട് പുണ്യങ്ങൾ നേടണമെന്ന ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ആ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക എന്നതാണ് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, പ്രവാചകന്റെ റമദാനിലെ ചര്യകളെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതായി കാണാം. വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ശഹ്രി റമദാൻ. റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു അൽ-ഇക്സാറു മിൻ അൻവാഇൽ ഇബാദത്ത്, വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ധാരാളം ഇബാദത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. ഫകാന ജിബ്രീലു യുദാരിസുഹുൽ ഖുർആന ഫീ റമളാൻ. റമളാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. വകാന ഇദാ ലഖയഹു ജിബ്രീലു അജ്വദ ബിൽ ഖൈരി മിന റീഹിൽ മുർസല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ റമദാനിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ കൂടുതൽ ഔദാര്യം ചെയ്യുന്ന ആളായിരുന്നു. വകാന അജ്വദന്നാസി വഅജ്വദമാ യകൂനു ഫീ റമദാൻ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യം ചെയ്യുന്നവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പ്രവാചകനാകട്ടെ ഔദാര്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യാറുള്ളത് അത് റമദാനിലുമായിരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, യുക്സിറു ഫീഹി മിന സദഖതി വൽ ഇഹ്സാനി വതിലാവത്തിൽ ഖുർആനി വസ്സലാത്തി വദിക്രി വൽ ഇഅ്തികാഫ് വകാന യഖുസ്സുഹു മിനൽ ഇബാദാത്തി ബിമാ ലാ യഖുസ്സു ബിഹി ഗൈറഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ധാരാളം സദഖകൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല നല്ല പുണ്യകർ പ്രവർത്തനങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, നമസ്കാരം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ഇഅ്തികാഫ്, ഇത്തരത്തിലുള്ള പ്രത്യേകമായ ഒരുപാട് ഒരുപാട് ഇബാദത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അവിടുത്തെ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയ. അതുകൊണ്ട് തന്നെ ഇതുപോലെ സത്യവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും റമദാനിലെ പകുതിയും പിന്നിട്ട് കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളൊന്ന് മനസ്സുവച്ചാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നേടാൻ കഴിയുന്നതായ ഒരുപാടൊരുപാട് പുണ്യങ്ങളുണ്ട്. ആ പുണ്യങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ അമലുകൾ നമ്മൾ ചെയ്താലും പുണ്യങ്ങൾ എത്ര നമ്മൾ പ്രവർത്തിച്ചാലും ആ പുണ്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ ഒന്നാമത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമുണ്ട്, അൽ ഇഖ്ലാസു അൽ അമലു ലില്ലാഹി തആല. നമ്മൾ ചെയ്യുന്ന ഏത് അമലാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും ഏത് ഇബാദത്താണെങ്കിലും അത് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ആ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കെന്തു വേണം? ഇഖ്ലാസ് വേണം, അമല് വേണം, ആ അമലിൽ ആത്മാർത്ഥതയുണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ അമലുകളെ, കർമ്മങ്ങളെ കറകളഞ്ഞതാക്കുക എന്നുള്ളതാണ് ഏത് അമല് ചെയ്യുമ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതിവച്ച ആയത്ത്, വമാ ഉമിറു ഇല്ലാ ലിയഅബുദല്ലാഹ്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബുദല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. എങ്ങനെയാണ് അവർ ആരാധിക്കേണ്ടത്? മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവര് മാത്രമാക്കിക്കൊണ്ട്, നിഷ്കളങ്കരായിക്കൊണ്ട്, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഹുനഫ ഋജുമനസ്കരായി കൊണ്ടും, എന്നിട്ട് വയുഖീമു സ്വലാത വയുഉത്തു സകാത്ത്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും സകാത്ത് കൊടുത്തുവിട്ടുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് നേരെ ചൊവ്വയുള്ള മതം, ശരിയായ മതം, ശരിയായ നടപടിക്രമം അതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏത് അമലായ ഒരു ചെറിയ അമലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ പോലും ആ ചെയ്യുന്ന അമലിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ആത്മാർത്ഥതയുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസ, തീർച്ചയായും അല്ലാഹു അമൽ സ്വീകരിക്കുകയില്ല, നമ്മുടെ പ്രവൃത്തി അല്ലാഹു സ്വീകരിക്കുകയില്ല ആരിൽ നിന്നല്ലാതെ, ഇല്ലാ മാ കാന ലഹു ഖാലിസ, ഖാലിസായിക്കൊണ്ടത് പ്രവർത്തിക്കുന്നവനിൽ നിന്നല്ലാതെ, ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുന്നവരിൽ നിന്നല്ലാതെ അല്ലാഹു ആ അമൽ സ്വീകരിക്കുകയില്ല. വബ്തുഖിയ ബിഹി വജുഹുഹു, അവനാ അമൽ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ ആ സൽക്രമം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ മുഖത്തെ അവൻ ലക്ഷ്യം വെക്കുകയും ചെയ്യണം. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. എനിക്ക് ഈ ചെയ്യുന്ന കർമ്മത്തിന് അല്ലെങ്കിൽ ഈ അമലിന് അള്ളാഹു പ്രതിഫലം നൽകണം എന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിക്കൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ അല്ലാഹു ആ അമൽ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതൊരു അമൽ ചെയ്യുമ്പോഴും ആദ്യം നമ്മുടെ നിയ്യത്തിന്, നമ്മുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. നിയ്യത്ത് നന്നാക്കുക, ഇഖ്ലാസുള്ള നിയ്യത്തോടുകൂടി അമൽ ചെയ്യുക. മറ്റുള്ളവരെ കാണിക്കുവാനോ അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകുവാനോ, അതുമല്ലെങ്കിൽ ഞാൻ നല്ലതായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നിന്നെ മറ്റുള്ളവർ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അമൽ ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും ആ അമൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് സുഫിയാനു സൗരി റഹിമഹുല്ലയുടെ വാചകം നിയ്യത്തുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സുഫിയാനു സൗരി റഹിമഹുല്ല പറഞ്ഞു, മാ ആലജ്തു ശൈഅൻ അശദ്ദു മിൻ നിയ്യത്തി, എന്റെ നിയ്യത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ പരിഗണിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യവുമില്ല. കാരണം ഇന്നഹാ തതഖല്ലബു അലയ്യ, അത് എന്റെ മേലിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അഥവാ ഞാൻ ഏറ്റവും കൂടുതൽ ശരിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചത്, ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് എന്റെ നിയ്യത്ത് നന്നാക്കാനും നിയ്യത്ത് ശരിയാക്കാനും. കാരണം അത് എന്റെ മേലിങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിയ്യത്തിലൊരു ചെറിയ അപാകത സംഭവിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലിൽ ഏതെങ്കിലും രൂപത്തിൽ ആ നിയ്യത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ നമ്മുടെ ആ അമലിന്റെ പ്രതിഫലം അതിലൂടെ ഇല്ലാതായിത്തീരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിയ്യത്ത് നന്നാക്കുന്നതോടുകൂടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയും ആ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു തന്നവനായ അല്ലാഹു എന്തിനാണ് സൃഷ്ടിച്ചു തന്നത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യുന്നവൻ ആര് എന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ജീവിതത്തെയും മരണത്തെയും അല്ലാഹു സൃഷ്ടിച്ചു തന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ ആയത്ത്. ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അഹ്സനു അമല, ഏറ്റവും നല്ല അമല് എന്ന് പറഞ്ഞാൽ അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ഇഖ്ലാസുള്ളതും ഏറ്റവും ശരിയായ അമലുമായിരിക്കുക എന്നുള്ളതാണ്. വഖീല, അദ്ദേഹത്തോട് പറയപ്പെട്ടു, യാ അബ അലി, ഫുലൈൽ ഇബ്നു ഇയാദിനെ വിളിക്കപ്പെടുന്നവന അബു അലി, അബു അലി ചോദിക്കപ്പെട്ടു, മാ അഖ്ലസുഹു വ മാ അസ്വബുഹു, എന്താണ് ഏറ്റവും ഇഖ്ലാസുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ശരിയായത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണത്? അപ്പൊ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബം ലം യുഖ്ബൽ, ഒരാൾ ഒരു അമല് ചെയ്യുന്നു, തീർച്ചയായും അമലത് നല്ല ഇഖ്ലാസുള്ള അമലാണ്, പക്ഷേ വലം യകുൻ സ്വവാബ, അത് സ്വവാബായിട്ടില്ല എങ്കിൽ ലം യുഖ്ബൽ, അത് സ്വീകരിക്കപ്പെടുകയില്ല. എല്ലാം ആത്മാർത്ഥയായി ഇഖ്ലാസോട് കൂടിയാ ചെയ്ത്, പക്ഷേ അമലതല്ല, സ്വവാബല്ല, എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. ഇനി വൈദാക്കാന സ്വവാബൻ വലം യകുൻ ഖാലിസ ലം യുഖബൽ, ഇഖ്ലാസൊന്നുമില്ല പക്ഷെ ചെയ്ത അമൽ സ്വവാബുമാണ്, എന്നാലും അത് എന്ത് ചെയ്യൂല, അള്ളാഹു സ്വീകരിക്കുകയില്ല. ഹത്ത യകൂന ഖാലിസൻ സ്വവാബ, ഖാലിസും സ്വവാബുമാകുന്നത് വരെ, അഥവാ ഖാലിസുമാകണം സ്വവാബുമാകണം, എന്നാൽ മാത്രമേ ആ അമൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ ഖാലിസു അൻ യകൂന ലില്ല, ഖാലിസ് എന്ന് പറഞ്ഞാൽ അൻ യകൂന ലില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാകുക. നാം ആ അമൽ ചെയ്യുന്നതിലൂടെ, ആ ഇബാദത്ത് ചെയ്യുന്നതിലൂടെ, ആ സൽക്രമം പ്രവർത്തിക്കുന്നതിലൂടെ നാം ലക്ഷ്യമെക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാണ്. അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അൻ യകൂന ലില്ല, അള്ളാഹുവിനാകുക എന്നുള്ളതാണ്. എന്നാൽ സ്വവാബ്, സ്വവാബ് എന്ന് പറഞ്ഞാലോ, അൻ യകൂന അല സുന്ന, സുന്നത്തിൽപ്പെട്ടതുമായിരിക്കണം, പ്രവാചക ചര്യയിലാണ്. ചിലപ്പോ നല്ല അമലായിരിക്കും ചെയ്യുന്നത്, ഇഖ്ലാസോട് കൂടിയായിരിക്കാം ചെയ്യുന്നത്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലില്ലാത്തത്, പ്രവാചകൻ പഠിപ്പിക്കാത്തതാണെങ്കിലോ, അതും സ്വീകാര്യമല്ല. അപ്പൊ നമ്മുടെ അമൽ അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള രണ്ട് മാനദണ്ഡങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുലൈൽ ഇബ്നു ഇയാൽ റഹിമഹുള്ള പറഞ്ഞു തരികയാണ്. ഒന്ന്, ഇഖ്ലാസായ ഇഖ്ലാസോടുകൂടി ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്, നമ്മുടെ അമൽ സ്വവാബാകിയിരിക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതായിരിക്കുക എന്നാണ് അതിന്റെ മാനദണ്ഡമായി അവിടുന്ന് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ റമദാനിൽ നാം ചെയ്യുന്നതായ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ സൽക്രമങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ, പുണ്യകർമ്മങ്ങൾ, റമദാനിലെ പുണ്യകരമായ പ്രവർത്തനങ്ങൾ, പുണ്യകരമായ കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അല്പസമയം സംസാരിക്കാനുള്ളത്. അതിലൊന്നാമത്തത്, റമദാനിൽ ചെയ്യുന്ന അമലുകളിൽ ഒന്നാമത്തെ അമലേതാ, അത് സിയാമു റമദാൻ, റമദാനിലെ നോമ്പ് തന്നെയാണ്. ഏ റമദാനിൽ ആർക്കും സംശയമില്ല, നമ്മൾ ചെയ്യുന്ന റമദാനിലെ പുണ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പുണ്യം ചെയ്യുന്ന അമലേതാ, അത് റമദാനിലെ നോമ്പ് തന്നെയാണ്. റമദാനിലെ നോമ്പിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ട കാര്യമല്ല, കാരണം അള്ളാഹ് പറഞ്ഞതാണ് ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫലിയസും, ആ റമദാനിൽ നിങ്ങളുടെ കൂട്ടം നിന്ന് ആരെങ്കിലും ഹാജർ ഉണ്ട് എങ്കിൽ അവൻ ആ മാസം, ആ മാസത്തിൽ വ്രതമനുഷ്ഠിച്ചുകൊള്ളട്ടെ, നോമ്പനുഷ്ഠിച്ചുകൊള്ളട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാന ഈമാനൻ വയഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമുക്കറിയുന്ന കാര്യമാണ്, ഒരാൾ റമദാനിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി അമൽ ചെയ്യുകയാണെങ്കിൽ അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റമദാനിലെ നോമ്പ് തന്നെ, ആ നോമ്പ് നിഷ്ഫലമാക്കുന്ന ഒരു കാര്യവും തമ്മിൽ ഉണ്ടാകാനും പാടില്ല. ദേ റമദാനിലെ നോമ്പ് നിഷ്ഫലമാക്കി കളയുന്ന, അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നുണ്ടാകും. നമ്മൾ ഒരുപാട് തവണ കേട്ട, പഠിച്ച, മനസ്സിലാക്കിയാലും ഒരാൾ അനാവശ്യ പ്രവർത്തനങ്ങളും അനാവശ്യ സംസാരങ്ങളും ഒന്നും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവന്റെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിന് യാതൊരു ആവശ്യം. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക എന്നതല്ല നോമ്പ്, മറിച്ച് ആ നോമ്പിനെ വ്രത നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഒരു നോമ്പുകാരന്റെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല, റുബ്ബ സ്വാഇമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജൂഉ വല്ലത്, എത്രയെത്ര നോമ്പുകാരാണ്, ആ നോമ്പിലൂടെ അവർക്കൊക്കെ ലഭിക്കുന്നത് എന്താ, കുറെ വിശപ്പ് സഹിച്ചു, ദാഹം സഹിച്ചു എന്നതല്ലാതെ ആ നോമ്പിലൂടെ അവർക്ക് യാതൊന്നും ലഭിക്കുന്നില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു. അതുകൊണ്ട് തന്നെ റമദാനിലെ ഇബാദാത്തുകളിൽ അല്ലെങ്കിൽ സൽക്രമങ്ങളിൽ, അമൽ സ്വാലിഹാത്തുകളിൽ ഏറ്റവും പ്രധാനം റമദാനിലെ വ്രതാനുഷ്ഠാനമാണ്. രണ്ടാമത്തത് ഖിയാമു റമദാൻ, റമദാനിലെ രാത്രി നമസ്കാരമാണ്. ഏ രണ്ടാമത്തത് റമദാനിലെ ഖിയാമു റമദാനിലെ കുറിച്ചും നന്നായി നമ്മൾ പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇതുവരെയുള്ള റമദാനിന്റെ കഴിഞ്ഞ 18 ദിവസങ്ങൾ, അല്ല 17 ദിവസങ്ങൾ കഴിഞ്ഞു, ഇന്ന് 18-ാമത്തെ ദിവസം. ഇതുവരെ നമ്മൾ ഖിയാമു റമദാൻ നമസ്കരിച്ചു, അതിന്റെ ശ്രേഷ്ഠതയ്ക്കറിയാം. സത്യവിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ, ഇബാദു റഹ്മാനിന്റെ സവിശേഷത പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, അവർ രാത്രി സമയത്ത് സുജൂദിലായിക്കൊണ്ടും രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരമകാരുണികന്റെ അടിമകളുടെ സവിശേഷതകൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വേറെയും ഒരുപാട് സ്ഥലത്ത് രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളൽ സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം അത് സ്വലാത്തുൽ ലൈലാണ്, രാത്രി നമസ്കാരമാണ്. അപ്പൊ റമദാനിലെ നമ്മുടെ ഇബാദത്തുകളിൽ രണ്ടാമത്തേതാണ് ഖിയാമു റമദാൻ, ഒന്ന് സിയാമറ, അത് നമ്മൾ അനുഷ്ഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ ഖാമ റമദാന ഈമാനൻ വയഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ഹി നാം. ഒരാൾ രാത്രി റമദാനിലെ രാത്രി ഈമാനോടുകൂടി എഹ്തിസാബോടുകൂടി നിന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. ഇവിടെ ഈമാനൻ വയഹ്തിസാബൻ പറഞ്ഞു, നേരത്തെ സൗബിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ഈമാനിനെ കുറിച്ചും ഇഹ്തിദാബിനെ കുറിച്ചും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞത്, ഈമാനൻ എന്ന് പറഞ്ഞാൽ ഐ ബില്ലാഹി വബിമാ അഅദ്ദഹു മിന സവാബി ലിൽ ഖായിമീൻ, അഥവാ ആ നോമ്പ് നിർവഹിക്കുകയാണെങ്കിലും രാത്രി നിന്ന് നമസ്കരിക്കുന്നവർ അതിന് അള്ളാഹു തയ്യാറാക്കി വച്ചിട്ടുള്ള, അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ആ പ്രതിഫലത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് രാത്രി നമസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈമാൻ, ഐ ബില്ല, അള്ളാഹു വിശ്വസിക്കുക. എങ്ങനെ? വബിമാ അഅദ്ദഹു, അവൻ തയ്യാറാക്കി വെച്ചതുകൊണ്ട്, മിന സവാബ് പ്രതിഫലത്തിൽ നിന്ന്, ആർക്ക്? ലിൽ ഖായിമീൻ, രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അതാണ് ആ ഈമാൻ എന്നാണ്, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം. അങ്ങനെ അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ച ആ ദൃഢ വിശ്വാസത്തോടുകൂടി രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നാണ്. ഇനി ഇഹ്തിസാബൻ എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഐ തലബൻ ലി സവാബില്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലത്തെ അന്വേഷിക്കുക, അത് ലക്ഷ്യം വെക്കുക, അതിനെ ആണ് പ്രതീക്ഷ വെക്കേണ്ടത്. എങ്ങനെ? ലം യഅമൽഹു അലാ ദാലിക റിയാഉൻ വലാ സുംഅതുൻ, അവൻ ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസക്കു വേണ്ടിയോ അല്ല അതവൻ പ്രവർത്തിക്കുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ സവാബ് മാത്രമാണ്, പ്രതിഫലം മാത്രമാണ്. അതുപോലെ തന്നെ വലാ തോലബ മാലിൻ വലാ ജാഹിൻ എന്നാണ്, അവൻ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ സാമ്പത്തികമായൊരു നേട്ടമുണ്ടാകണം, എനിക്ക് സമ്പത്ത് ലഭിക്കണം, അതല്ലെങ്കിൽ അതിലൂടെ എനിക്കൊരു പ്രശസ്തി ഉണ്ടാകണം എന്നാണ് അവൻ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയുമല്ലാതെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇഹ്തിസാബ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ആ രണ്ട് വാചകങ്ങൾക്ക് അവിടുന്ന് തഅരീഫ് ശറഹ് നൽകിയത്. അതുകൊണ്ട് രാത്രി നമസ്കാരങ്ങൾ ഒരാൾ നമസ്കരിക്കുമ്പോൾ അതിലൂടെ അയാൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലവും, അതുപോലെ തന്നെ ഇഹ്തിസാബ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലവും, അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രതിഫലത്തേക്ക് ആഗ്രഹിച്ചുകൊണ്ട് അതിലൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അവനത് നിർവഹിക്കേണ്ടത് എന്ന്. അതോടൊപ്പം രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ രാത്രി നമസ്കാരം ഇമാമിനോട് കൂടി തന്നെ അവസാനം വരെ നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അഥവാ ഇമാമിനോട് കൂടെ നമസ്കരിക്കുന്ന ആള് മുഴുവനായിക്കൊണ്ട് രാത്രി നമസ്കാരത്തിന്റെ റക്അത്തുകൾ 11 റക്അത്തുകൾ അത് ഇമാമിനോട് കൂടി തന്നെ നമസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഇദാ സല്ലാ മഅൽ ഇമാമി ഹത്താ യൻസറിഫ കുതിബ ലഹു ബഖിയത ലൈലതിഹി. ഒരു മനുഷ്യൻ ഇമാമിനോട് കൂടി രാത്രി നമസ്കാരം നിർവഹിക്കുന്നു, ഏതുവരെ? ഹത്താ യൻസറിഫ, ആ ഇമാമ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതുവരെ, അഥവാ ഇമാമിനോട് പരിപൂർണമായി ആ 11 റക്അത്തും ഇമാമിനോട് കൂടി നമസ്കരിക്കുക എന്നതിലൂടെ കുതിബ ലഹു ബഖിയത ലൈലതിഹി, ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് അവന് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ രാത്രി നമസ്കാരം മുഴുവനായിട്ട് ഇമാമിനോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ പൂർണ്ണമായി ഇമാമിനോടുകൂടി നമസ്കരിക്കുക, അതൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടാമത്. മൂന്നാമത്തത് മുദാറസത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പഠനം, അതല്ലെങ്കിൽ അൽ ഇജ്തിഹാദ് ഫീ ഖിറാഅത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി നന്നായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇബ്നു ഖയ്യിം റഹിമഹുല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഔദാര്യവാനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാണ് ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യാറുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിലെ എല്ലാ രാത്രിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു എന്നും ഫയുദാരിസുഹുൽ ഖുർആൻ പ്രവാചകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ വന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുക, പാരായണം ചെയ്തു കൊടുക്കുക, പഠിക്കുക, അതിന് ഒരുമിച്ചിരിക്കുക, അതല്ലെങ്കിൽ അത് പാരായണം ചെയ്യുക ഏറെ പുണ്യമുള്ള കാര്യം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാറുണ്ട്. പ്രവാചകൻ അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം എല്ലാ റമദാനിന്റെ രാത്രിയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞു, വദല്ല ഹദീസ് ഐദൻ അലാ ഇസ്തിഹ്ബാബി ദിറാസത്തിൽ ഖുർആൻ ഫീ റമദാൻ വലിജ്തിമാഇ അലാ ദാലിക വഅർദുൽ ഖുർആൻ അലാ മൻ ഹുവ അഹ്ഫളു ലഹു. ഇബ്നു റജബ് റഹിമഹുല്ല പറയാണ്, അലാ ഇസ്തിഹ്ബാബ് സുന്നത്താണ്, പുണ്യമുള്ള കാര്യമാണ്, ദിറാസത്തുൽ ഖുർആൻ ഫീ റമദാൻ, റമദാനിൽ വിശുദ്ധ ഖുർആനിന്റെ പഠനം, അത് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. വൽ ഇജ്തിമാഇ അലാ ദാലിക്, വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് പാരായണം ചെയ്യുന്നതിനു വേണ്ടിയും ഒരുമിച്ചിരിക്കുക എന്നുള്ളതും ഏറെ പുണ്യമുള്ള കാര്യമാണ്. വഅർദുൽ ഖുർആൻ അലാ മൻ ഹുവ അഹ്ഫളു ലഹു, തന്നേക്കാൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ളുള്ള, മനപ്പാടമുള്ള, അതിന്റെ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ താൻ പഠിച്ചത് ഓതിക്കേൾപ്പിക്കുകയും എന്നിട്ട് തന്നിലുള്ള അബദ്ധങ്ങളെ തിരുത്താൻ വേണ്ടി, അതല്ലെങ്കിൽ തെറ്റുകളെ തിരുത്താൻ വേണ്ടി അവർക്കത് പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്തിഹ്ബാബായ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് റഹിമഹുല്ല അവിടുന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക, നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. റമദാനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ആ റമദാനിൽ വഅലൈക്കും സലാം ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതിന് ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തിൽ പോലും വിശുദ്ധ ഖുർആനിനോട് ബന്ധം ചേർക്കേണ്ടതിന് പകരം വിശുദ്ധ ഖുർആനല്ലാത്ത പിൽക്കാലത്ത് ആരൊക്കെയോ കെട്ടിയുണ്ടാക്കിയ, നിർമ്മിച്ചുണ്ടാക്കിയ പലതുമാണ് മുസ്ലിം സമുദായത്തിലെ പല അംഗങ്ങളും പാരായണം ചെയ്യുകയും വായിക്കുകയും റമദാനിന്റെ പകലുകളിൽ പുണ്യമായവർ ചൊല്ലുകയും ചെയ്യുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, പലപ്പോഴും പല സ്ഥലങ്ങളിലും പുരോഹിതന്മാരായ ആളുകൾ ഈ റമദാനിൽ വരെ പറയുകയാണ്, റമദാനിന്റെ പകലുകളിലും രാത്രികളിലുമൊക്കെ ഹദ്ദാദി എന്ന് പറയുന്നൊരു പുസ്തകം അവരോട്, ആളുകളോട് പാരായണം ചെയ്യാൻ ബിദ്അത്തായി കൊണ്ട് പടച്ചുണ്ടാക്കിയിട്ടുള്ള ശിർക്കൻ വരികളുള്ള ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പാരായണം ചെയ്യാൻ ആളുകളോട് പറയുകയാണ്. അതുപോലെ തന്നെ മഫാസ് മൻസിലി എന്ന് പോലെയുള്ള ബിദ്അത്തിന്റെ കൃതികൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ശിർക്കൻ വിശ്വാസവും ബിദ്അത്തുമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് റമദാനിന്റെ പകലുകളില് രാവുകളിലൊക്കെ ഒരുപാട് ആളുകൾ വായിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന തൃശൂർ ജില്ലയിലെ ഒരു പള്ളിയിലെ ഒരു പുരോഹിതൻ, അവിടുത്തെ ഖത്തീബ് ആളുകളോട് വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം പ്രസംഗിച്ചപ്പോൾ ആളുകൾക്ക് വയലു പറഞ്ഞുകൊടുത്തവൻ, റമദാനിൽ ധാരാളമായി നിങ്ങൾ ഹദ്ദാദ് പാരായണം ചെയ്യണം, ഹദ്ദാദ് നിങ്ങൾ വായിക്കണം എന്ന് ആളുകളോട് പറയുകയാണ്. അള്ളാഹുവിന്റെ കലാമിറങ്ങിയ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തിൽ ആ വിശുദ്ധ ഖുർആനോടാണ് ധാരാളം ബന്ധമുണ്ടാകേണ്ടത്, വിശുദ്ധ ഖുർആനാണ് പഠിക്കേണ്ടത്, അതാണ് പാരായണം ചെയ്യേണ്ടത്. അതിന്റെ ആശയമറിഞ്ഞുകൊണ്ട് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്തിട്ടില്ലെങ്കിലും അത് വെറുതെ പാരായണം ചെയ്താൽ വരെ പ്രതിഫലമുണ്ട്, ഒരു അറിഫിന് 10 മുതൽ 30 പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണ്ടായിരിക്കെ ഇത്തരത്തിലുള്ള കൃതികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ആളുകൾ പോകുന്നത് വളരെ ഗൌരവമായി നമ്മൾ ശ്രദ്ധിക്കുകയും തടയുകയും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, വിശുദ്ധ ഖുർആൻ നാളെ ഖിയാമത്തിൽ ശുപാർശകനായി വരും. ആർക്ക്? ശഫീഅൻ ലി അസ്വഹാബിഹിന, ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത, അത് പഠിച്ച, അത് മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശകനായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ നോമ്പിനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫിആനി ലിൽ അബ്ദ്, നോമ്പും ഖുർആനും ഒക്കെ ഒരു അടിമയ്ക്ക് വേണ്ടി ശുപാർശ പറയും.
യഖൂലു സിയാം, നോമ്പ് പറയും. ഐ മനഅതു, അവന്റെ ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ദേഹേച്ഛയുമൊക്കെ പകലുകളിൽ തടഞ്ഞു വെച്ചത് ഞാനാണ്. അതുകൊണ്ട് ഫഷഫി അനീ ഫീഹി, അവന്റെ വിഷയത്തിൽ റബ്ബെ നിന്നോട് ഇതാ ഞാൻ ഷഫാഅത്ത് പറയുന്നു. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും. ഐ മനഅതു, ഐ റബ്ബി മനഅതുഹു ലൈല, അവന്റെ രാത്രി സമയത്ത് അവന്റെ ഉറക്കത്തെ കെടുത്തി കളഞ്ഞത്, ഇല്ലാതാക്കി കളഞ്ഞത് ഞാനാണ്. അതുകൊണ്ട് ഫഷഫി അനീ ഫീഹി, അവന്റെ വിഷയത്തിൽ റബ്ബെ നിന്നോട് ഞാൻ ഇതാ ശുപാർശ പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുഷ്ഫഅനി, ഈ രണ്ട് ശുപാർശയും സ്വീകരിക്കപ്പെടുമെന്ന്. അഥവാ നോമ്പിന്റെ ശുപാർശയും നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടും, വിശുദ്ധ ഖുർആനിന്റെ ശുപാർശയും നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടും. ആർക്ക്? ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവന്, അത് പഠിച്ചവന്, അതിന്റെ ആശയമറിഞ്ഞത് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തവന്, നോമ്പ് അതിന്റെ അർത്ഥത്തിൽ അത് നിർവഹിച്ചവന്, അതല്ലാത്ത ആളുകൾക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കാനുള്ള ഒരു മാർഗമാണ്, പുണ്യം നേടാനുള്ള ഒരു മാർഗമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അതിന്റെ പഠനവും ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽഹസനതു ബിഅശ്രി അംസാലിഹ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരാൾ ഒരു ഹർഫ് പാരായണം ചെയ്താൽ അയാൾക്കൊരു നന്മയുണ്ട്. ആ ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിന് 10 വരെ പ്രതിഫലം ലഭിക്കും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിഫ് ലാമീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയില്ല, മറിച്ച് അലിഫ് ഹർഫാണ്, ലാമ് ഹർഫാണ്, മീമ് ഹർഫാണ്. 30 പ്രതിഫലം ആ 3 ഹർഫിലൂടെ ഒരാൾക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലദി ലൈസ ഫീ ഖൽബിഹി ഷൈഉ മിനൽ ഖുർആൻ വഹുവ കൽ ബൈത്തിൽ ഖരീബ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹൃദയത്തിൽ യാതൊന്നുമില്ലാത്ത മനുഷ്യൻ, ഹൃദയത്തിൽ യാതൊന്നും ഖുർആനിൽ ഇല്ലാത്ത മനുഷ്യൻ, ഫഹുവ കൽ ബൈത്തിൽ ഖരീബി, അവൻ നശിച്ച ഒരു വീടിനെ പോലെയാണ്, നശിച്ച ഒരു വീടിനെ പോലെയാണവൻ. എന്താണ് നശിച്ച വീട്? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ആൾത്താമസമില്ലാത്ത നശിച്ചു കിടക്കുന്ന വീട് അല്ലെ. ഒന്ന്, നമുക്കങ്ങോട്ട് പോകാൻ പേടിയാണ്, കാരണം അവിടെ എല്ലാവിധ വിഷജന്തുക്കളും അല്ലെങ്കിൽ ഇഴജന്തുക്കളും വിഷമുള്ളതാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കാട് പിടിച്ചു കിടക്കുന്നത്. അതുമല്ലെങ്കിൽ ആ നശിച്ചു കിടക്കുന്ന വീടിന്റെ മറവിലായിരിക്കാം എല്ലാവിധ തോന്നിവാസങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടാകുക. രണ്ടായിരുന്നു എന്നതുപോലെയാണ് വിശുദ്ധ ഖുർആൻ ഹൃദയത്തിലില്ലാത്തൊരു മനുഷ്യന്റെ അവസ്ഥ. ഓനെ എല്ലാവിധ തോന്നിവാസങ്ങളുടെയും ഉടമ അവനായിരിക്കും, എല്ലാവിധ അധർമ്മ പ്രവർത്തനങ്ങളും അവനിൽ നിന്നുണ്ടാകും, അതുപോലെ തന്നെ എല്ലാവിധ മോശമായ സ്വഭാവങ്ങളും അവന്റെ അടുക്കലുണ്ടാകും. ഒരു വെളിച്ചവും ഒരു നന്മയും അവന്റെ അടുക്കലുണ്ടാകുകയില്ല. ആളുകൾക്ക് അവനെ ഭയമായിരിക്കും, ഭയത്തോടെയായിരിക്കാം അവനെ കാണുക. കാരണം എന്തേ? അവന്റെ അടുക്കൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് യാതൊന്നുമില്ല. അവനെ സംസ്കരിക്കാൻ പറ്റുന്ന, അവന്റെ സ്വഭാവത്തെ നന്നാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആളുകളോടുള്ള പെരുമാറ്റം നന്നാക്കാൻ പറ്റുന്ന യാതൊന്നും അവനിൽ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു, വഹുവ കൽ ബൈത്തിൽ ഖരീബ്, അവൻ നശിച്ചൊരു വീടിനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖബറകളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്. കാരണം ഇന്ന ഷൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാജ് ഓടിപ്പോകുന്നതാണ്, ഓടിമറയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീടുകളിൽ ഖുർആൻ ഓതണം, വീടുകളെ മഖബറകളാക്കരുത്. കാരണം മഖബറന്റെ അടുത്ത് വിശുദ്ധ ഖുർആൻ പാരായണമില്ല, അഥവാ ശ്മശാനങ്ങളിൽ വെച്ചുകൊണ്ട് ഖബറിന്റെ അടുത്ത് ഖുർആൻ പാരായണമില്ല, മറിച്ച് വീടുകളിൽ വെച്ചുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്താൽ അതിലൂടെ പിശാജ് സൂറത്തുൽ ബക്കറ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുമ്പോൾ പിശാജ് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്, ഓടി ഒളിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് മുൻഗാമികളായ സലഫുകളായ ആളുകൾക്കുണ്ടായിരുന്ന ബന്ധമെന്താ? റമദാൻ, നമ്മൾ എത്രത്തോളം വിശുദ്ധ ഖുർആനുമായി റമദാനിൽ ബന്ധപ്പെടുന്നു? ഈ റമദാനിൽ എത്രത്തോളം ഞാനും നിങ്ങളും, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനുമായി കൊണ്ട് എത്രത്തോളം നമുക്ക് ബന്ധപ്പെടാൻ, അത് പാരായണം ചെയ്യാൻ, അത് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസ്വദ് റഹിമഹുല്ലയെ കുറിച്ച് പറഞ്ഞത്. സലഫുകളെ കുറിച്ച് പറയുന്ന റിപ്പോർട്ടുകളിൽ കാണാം അദ്ദേഹം യഖ്റഉൽ ഖുർആൻ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ഓരോ ദിവസവും വിശുദ്ധ ഖുർആൻ പരിപൂർണമായി പാരായണം ചെയ്യാറുണ്ട്. ഓരോ ദിവസവും ഖുർആൻ ഫുള്ളായിട്ട് അദ്ദേഹം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഖതാദ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് യഖ്തമു ഫീ കുല്ലി സബ്ഇൻ ദാഇമ, എല്ലാ ആഴ്ചയും അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഒരാവർത്തി അദ്ദേഹം ഖത്തം തീർക്കും, ഓതി തീർക്കും. വഫീ റമളാന ഫീ കുല്ലി സലാസ്, അതെല്ലാ ആഴ്ചയുണ്ട്, റമദാൻ അല്ലാത്തപ്പോഴുണ്ട്, എല്ലാ ആഴ്ചയിലും ഒരു തവണ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കും. എന്നാൽ റമദാനായാലോ എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും വിശുദ്ധ ഖുർആൻ ഒരു തവണ അദ്ദേഹം പാരായണം ചെയ്ത് തീർക്കും. വഫിൽ അഷിറിൽ അവാഖിർ, റമദാനിലെ തന്നെ അവസാനത്തെ പത്തായാലോ കുല്ല ലൈല, എല്ലാ രാത്രിയും ഓരോ തവണ വിശുദ്ധ ഖുർആൻ, ഒരു ദിവസം ഒരു രാത്രി എല്ലാ രാത്രിയും ഖുർആൻ ഒരു തവണ ഓതി തീർക്കുമെന്നാണ് ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. മുൻഗാമികളായ നമ്മുടെ മുൻഗാമികൾ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് അവർക്കുണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു എന്ന് പറയാൻ നാമും അവരും ഒക്കെ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ സുഹൈരി റഹിമഹുല്ലയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇദാ ദഖല റമളാൻ, റമളാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയാറുണ്ട് ഫഇന്നമാ ഹുവ തിലാവത്തുൽ ഖുർആൻ, റമളാനുണ്ടായാൽ അത് വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മാസമാണത്. വഇത്ആമു ത്വആം, ആളുകളെ ഭക്ഷിപ്പിക്കുക, അതാണ് റമദാനായാൽ റമദാന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും മാസമാണത് എന്ന് സുഹൈരി റഹിമഹുല്ല പറയാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. അതുപോലെ തന്നെ മാലിക് റഹിമഹുല്ല പറയുകയാണ് അദ്ദേഹത്തെ കുറിച്ച് റിപ്പോർട്ട്, ഇമാം മാലിക് റഹിമഹുല്ല ആയിരുന്നു, ഇദാ ദഖല റമളാൻ, റമളാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം യഫിറു മിൻ ഖിറാഅത്തിൽ ഹദീസ്, ഹദീസുകൾ പാരായണം ചെയ്യുന്നതിൽ നിന്ന് അത് പഠിക്കുന്നതിൽ അദ്ദേഹം ഓടിപ്പോകും, അത് അദ്ദേഹം മാറ്റിവെക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, വമുജാലസത്തു അഹ്ലുൽ ഇൽം, ആളുകൾ ഇൽമുള്ള ആളുകളുമായി കൊണ്ട് കൂടെ ഇരിക്കുന്നതിൽ നിന്നും അദ്ദേഹം ഓടിപ്പോകും. എന്തിനു വേണ്ടി, വയുഖബിലു അലാ തിലാവത്തിൽ ഖുർആൻ മിനൽ മുസ്ഹഫ്, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇരിക്കുകയും ചെയ്യും. അഥവാ റമദാനായാൽ ഹദീസ് പാരായണം ചെയ്യുകയും ഹദീസ് പഠിക്കുകയും പണ്ഡിതന്മാരോടൊപ്പം അല്ലെങ്കിൽ ഇൽമുള്ള ആളുകളോടൊപ്പം ചിലവഴിക്കുന്നതിൽ നിന്നും മാറി നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അദ്ദേഹം മുന്നിട്ട് വരാറുണ്ടായിരുന്നു എന്ന് ഇമാം മാലിക് റഹിമഹുല്ലയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സുഫിയാൻ സൗരി റഹിമഹുല്ല, അദ്ദേഹം ഇദാ ദഖല റമളാൻ, റമളാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ തറക ജമീഉൽ ഇബാദാതി അന്നവാഫിൽ, അല്ലെങ്കിൽ എല്ലാ ഇബാദാത്തുകളും അദ്ദേഹം ഉപേക്ഷിക്കും. എന്തിന്, വഅഖ്ബല അലാ ഖിറാഅത്തിൽ ഖുർആൻ, എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അദ്ദേഹം മുന്നിട്ട് വരും. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് തറക നവാഫിൽ, ഐച്ഛികമായ സുന്നത്തായ എല്ലാ ഇബാദത്തുകളും അദ്ദേഹം ഒഴിവാക്കും, എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ മുന്നിട്ട് വരുമെന്നാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലയെ കുറിച്ച് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ സഈദ് ഇബ്നു ജുബൈർ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, യഖ്തമുൽ ഖുർആന ഫീ കുല്ലി ലൈലതൈനി, എല്ലാ ഈ രണ്ട് ദിവസം കൂടുമ്പോഴും അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓരോ ഖത്തം തീർക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണുവാൻ സാധിക്കും. മുൻഗാമികളായ ആളുകൾ റമളാനിൽ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് അവർക്കുണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു, ആ വിശുദ്ധ ഖുർആനുമായി കൊണ്ട് എത്രത്തോളം അവർക്ക് അടുപ്പമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് മുൻഗാമികളായ സലഫുകളിൽപ്പെട്ട ചില ആളുകളുടെ റമളാനിൽ വിശുദ്ധ ഖുർആനുമായി കൊണ്ടുള്ള അവരുടെ ബന്ധവും അവരുടെ പാരായണവും എങ്ങനെയെന്നറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതുമായി കൊണ്ട് സൂചിപ്പിച്ചത്. അതുകൊണ്ട് റമളാനിൽ വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുക, ധാരാളമായി അത് പഠിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തുകയും അത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട റമളാനിൽ നേടിയെടുക്കാൻ പറ്റുന്ന പുണ്യങ്ങളിൽ മൂന്നാമതായി കൊണ്ടെണ്ണി പറഞ്ഞത്. നാലാമത്തേത് ദിക്റുകളാണ്, നാമുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട ഒരുപാട് അദ്ക്കാറുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകൾ, രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട അദ്ക്കാറു സ്വദാഹി വൽ മസ എന്ന് പറയുന്ന ദിക്റുകൾ, പ്രത്യേകം ഓരോ ദിവസവും ഓരോ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനും രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി കൊണ്ട് രാവിലത്തെ പ്രഭാതത്തിലുള്ള ദിക്റുകൾ അവൻ ചൊല്ലിത്തീർക്കണം. അതുപോലെ തന്നെ അസ്ർ നമസ്കാരത്തിന് ശേഷം മഗ്രിബിന് മുമ്പായിക്കൊണ്ട് രാവിലെ ആ വൈകുന്നേരത്തെ ദിക്റ്, ആ റമദാൻ ആ ദിക്റുകൾ നമുക്കറിയില്ല, പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ റമദാനെങ്കിലും ഇനി ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ 12 ദിവസമോ 11 ദിവസമോ കിട്ടിയേക്കാം. അത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുക്കുക, ഒരുങ്ങുക. ആ അദ്കാറു സബാഹി അൽമസാ എന്ന് പറയുന്ന രാവിലെയും വൈകുന്നേരം 10 രൂപ കൊടുത്താ പുസ്തകം കിട്ടും. നോക്കി, അറിയാത്ത ആളുകൾ, മനഃപ്പാടമില്ലാത്ത ആളുകൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നോക്കി അത് വായിച്ച്, അല്ലെങ്കിൽ ആ ദിക്റുകൾ ചൊല്ലുന്ന ആളുകളാകുക. എന്നിട്ട് ഈ റമദാനിൽ നമ്മൾ ശീലിക്കുന്ന ആളുകളായി അത് പഠിക്കുക. പഠിക്കാത്ത ആളുകൾ, പഠിച്ച ആളുകൾ അശ്രദ്ധ കൊണ്ടോ അതല്ലെങ്കിൽ അലസത കൊണ്ടോ പലപ്പോഴും പല ആളുകളും അത് പ്രാവർത്തികമാക്കുന്നില്ല, ചെയ്യുന്നില്ല. അങ്ങനത്തെ ആളുകൾ ഗൗരവത്തോടുകൂടി റമദാനിലെങ്കിലും അത് എടുക്കുക, ധാരാളമായി അത് ചൊല്ലുക, അഥവാ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ദിക്റുകളിൽ തന്നെ ആ ദിക്റുകളുടെ മഹത്വങ്ങൾ, അതിന്റെ ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അദ്കാറു സ്വബാഹി വൽ മസ, അതുപോലെ തന്നെ അതല്ലാത്ത നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടതായ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഉദാഹരണമായിക്കൊണ്ട് റമദാനിൽ തന്നെ ചൊല്ലേണ്ട ദിക്റുകളിൽ പ്രത്യേകമായൊരു ദിക്റാണ് വിത്ര നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ചൊല്ലേണ്ട ദിക്റും. വിത്ര നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാൽ എല്ലാപ്പോഴും ചൊല്ലണം. റമദാനിൽ ഇപ്പൊ ജമാഅത്ത് പല പള്ളികളിലും അത് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പല ആളുകളും നിർവഹിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്, ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്രിൽ നിന്ന് സലാം വീട്ടിയാൽ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് സലാസ മറാത്തിൻ 3 പ്രാവശ്യം പ്രവാചകൻ ചൊല്ലാറുണ്ടായിരുന്നു. യർഫഉ ബിസാലിസി സൗതഹുന, പ്രവാചകൻ അവസാനത്തെ 3-ാമത്തെ പ്രാവശ്യം ഒന്ന് ശബ്ദം ഉയർത്തി നീളത്തിൽ ഈണത്തിൽ ചൊല്ലാറുണ്ടായിരുന്നു എന്ന്. നമ്മൾ ചൊല്ലണം, നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ചൊല്ലുന്ന പള്ളികളുടെയും ചൊല്ലണം. പലപ്പോഴും പല പള്ളികളിൽ ഉണ്ടാകാറില്ല, അതൊക്കെ വേറെ കുറെ വിഷയങ്ങളായതുകൊണ്ടാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രാവർത്തികമാക്കുന്ന ആളുകളാകണം. റമദാനിൽ വിത്രിന് സലാം വിട്ടു ചൊല്ല 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നുള്ള അവസാനത്തെ പ്രാവശ്യം ഒന്ന് നീട്ടി അത് കുറച്ച് ഉച്ചത്തിൽ, 3 പ്രാവശ്യം ഉച്ചത്തിൽ പറയണം. പള്ളി ചൊല്ലുന്ന പള്ളികളാണെങ്കിൽ ഇമാമും മാമുമും ഒരുമിച്ചാണ്, അല്ലാതെ ഇമാമ് ചൊല്ലിക്കൊടുത്ത് മാമും നിങ്ങൾ ചൊല്ലുന്ന സമ്പ്രദായവുമില്ല, അത് തിരുത്തേണ്ടതാണ്. മരിച്ച് ഒരുമിച്ച് എല്ലാവരും പാടെ ഉറക്ക ചൊല്ലുക എന്നുള്ളതാണ്. 3-ാമത്തെ തവണ ഒന്ന് ഉറക്കയേക്കും, അതാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങനെ. അതുപോലെ തന്നെ അതല്ലാത്ത ഒരുപാട് ദിക്റുകൾ, ഒരുപാട് ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട് റമദാൻ. നമ്മൾ യാത്രയിലാണെങ്കിൽ, അതുപോലെ തന്നെ വല്ല ജോലിയിലാണെങ്കിൽ, ജോലിയൊക്കെ ചെയ്യുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും പരമകാരുണ്യകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കലിമത്തുകൾ, നാവിന് ഏറ്റവും ഭാരം കുറഞ്ഞ 2 കലിമത്തുകൾ, തുലാസിൽ ഏറ്റവും, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹ് നമുക്കറിയുന്നവന്. അതുപോലെ തന്നെ അങ്ങാടിയിൽ ചെല്ലുമ്പോൾ ഒരു ദിക്റുണ്ട്. ഒരു ദിവസം ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും അങ്ങാടിയിൽ ചെല്ലുന്ന ആളുകളാണ് നമ്മൾ. ആ അങ്ങാടിയിലേക്ക് ചെന്നാൽ ഒരാൾ ഒരു ദിക്റു ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ അങ്ങാടിയിൽ ചെന്നാൽ, ഒരു സൂഖിലേക്ക് എത്തിയാൽ, ഒരു തവണ അവൻ പ്രാർത്ഥിച്ചാൽ അവൻ 100,000 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, 100,000 തിന്മകൾ അവന്റെ മായ്ക്കപ്പെടും, 100,000 പദവി അവൻ ഉയർത്തപ്പെടും. നോക്കൂ നിങ്ങൾ, അല്ല 10,000,000 എനിക്ക് തെറ്റിയാണ്, 10,000 നന്മകൾ അവനക്ക് രേഖപ്പെടുത്തും. അൽഫ അൽഫ ഹസന എന്ന ഹദീസിലുള്ളത് ഞാൻ പറഞ്ഞത് തെറ്റിയതാണ്, അത് 10,000 നന്മകൾ അവനക്ക് രേഖപ്പെടുത്തപ്പെടും, 10,000 തിന്മകൾ അവൻ മായ്ക്കപ്പെടും, 10,000 പദവികൾ അവനക്ക് ഉയർത്തപ്പെടും. ഒരു തവണ എത്ര ദിവസം നമ്മൾ അങ്ങാടി പോകുന്നുണ്ട്, അങ്ങാടിയുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അത് ഈ റമദാനിൽ മാത്രമല്ല, പക്ഷെ റമദാനിൽ ഒന്ന് അങ്ങാടി പോകുവാണെന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ ആ 10,000 നന്മകൾ നമുക്ക് നേടിയെടുത്തൂടെ, ആ 10,000 തിന്മകൾ നമുക്ക് മായ്ക്കപ്പെട്ടുകൂടെ, ആ 10,000 പദവികൾ ഉയർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെട്ടുകൂടെ. അതാണ് ഇതുപോലെ എത്രയോ ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് ഒരുപാട് ദിക്റുകൾ, നിത്യജീവിതത്തിലെ ദിക്റുകൾ. ആ ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അള്ളാഹു നമ്മെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കണം, ദിക്ർ ചൊല്ലണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യണം എന്ന് സത്യവിശ്വാസികളായ നമ്മെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് തുടങ്ങുന്ന ആ സൂറത്തു അഹ്സാബിലെ ആയത്തിൽ പറയാം, വസ്സാകിരീന വസ്സാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നതായ സ്ത്രീകളും അവർക്കുള്ള പ്രതിഫലമായി അള്ളാഹു പറഞ്ഞു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വ അജ്റൻ അലീമ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അള്ളാഹു അവർക്ക് പാപമോചനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വ അജ്റൻ അലീമ, ദാ മഹംബിച്ച മഹത്തായ പ്രതിഫലവും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ദിക്ര ചൊല്ലുന്ന ഒരുപാട് ഗുണം, സ്വായിമീന വ സ്വായിമാത് വൽ ഖാനിതീന വൽ ഖാനിതാത് എന്നൊക്കെയുണ്ട്. അതിലൊന്നാണ് അദ്ദാഖിരീന വ ദാഖിറാത്, അവർക്കുള്ള പ്രതിഫലമായി അള്ളാഹു എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കുക. റമദാനിന്റെ പകലുകളിലും നമ്മുടെ ജോലിത്തിരക്കാണെങ്കിലും സഹോദരിമാരാണെങ്കിലും അടുക്കളയിലാണെങ്കിലും അവർ പാചകം ചെയ്യുന്ന ജോലികളിലാണെങ്കിലും ശരി, അവരുടെ നാവുകൾ കൊണ്ട് അവർ ദിക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ലിസാനുക റതുബം മിൻ ദിക്രില്ലാ, നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ച് അള്ളാഹുവിന്റെ സ്മരണയാൽ പച്ചപ്പുള്ളതായിരിക്കണം, നനവുള്ളതായിരിക്കണം, ധാരാളമായിരിക്കണം. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ലിസാനൻ ദാഖിറ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന നാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ, പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു മാർഗമാണ് ധാരാളമായി ദിക്റുകൾ ചൊല്ലുക, ധാരാളമായി അദ്ക്കാറുകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഒന്നാണ് അൽ ജുലൂസു ഫിൽ മസ്ജിദി ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നതുവരെ സുബിഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പുണ്യമാണ്, സുബിഹി നമസ്കാര ശേഷം പള്ളിയിൽ ദിക്റുകളിലായിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതുവരെ പള്ളിയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളത്. അതിന്റെ പ്രത്യേകത എന്താ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഖദാത ഫീ ജമാഅതിൻ, ഒരാൾ സുബിഹി നമസ്കാരം ജമാഅത്തോടുകൂടി നമസ്കരിക്കുകയും സുമ്മ ഖഅദ, പിന്നെ അവൻ അവിടെ ഇരിക്കുകയും ചെയ്തു, യദുഖുറുല്ലാഹ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റുകളിലായിക്കൊണ്ട് സുബിഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു. ഏതുവരെ? ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നതുവരെ. അങ്ങനെ സുമ്മ സ്വല്ല, സൂര്യൻ ഉദിച്ച ഉടനല്ല, സൂര്യൻ ഒരു ഉദിച്ചൊരു കുന്തത്തിന്റെ കദർ ഉയർന്ന ആണ് അതൊരു ഉദിച്ചു കഴിഞ്ഞൊരു അല്പസമയം കഴിയുന്നതിന് ശേഷം, സുമ്മ സ്വല്ല റക്അതൈനി, എന്നിട്ട് അവൻ രണ്ട് റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ, കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അവനൊരു ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലമുണ്ട്. മറ്റൊരു കാണാം, താമത്തിൻ താമത്തിൻ താമ, പൂർണ്ണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം അവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിനെ പല ആളുകളും ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട്. ഹദീസ് നിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഈ ഹദീസിനെ വളരെ മോശമായ രൂപത്തിൽ നിഷേധിച്ച് ചിത്രീകരിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ എഴുതിയത് കാണുവാൻ സാധിച്ചു. സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ് സ്വഹീഹായ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഓരോ ദിവസവും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് തയ്യാറായാൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത അത്രയും പ്രതിഫലം നാം, ഹജ്ജും ഉംറയും ചെയ്ത അത്രയോളം പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? സുബിഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണം. പലപ്പോഴും അത്താഴമൊക്കെ നേരത്തെ കഴിച്ച് സുബിഹിന്റെ ജമാഅത്ത് തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല. സുബിഹിന്റെ ജമാഅത്ത് കൃത്യമായി പള്ളിയിലെത്തി ആ ജമാഅത്ത് നമസ്കരിച്ച് അവിടെ തന്നെ ദിക്റുകളിലാക്കിക്കൊണ്ട് കഴിച്ചുകൂടി സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ട് റക്അത്ത് നമസ്കരിച്ചു പോന്നാൽ ഒരാൾക്ക് പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പോലെയുള്ള പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ്. നമ്മളൊക്കെ ഓരോ ദിവസവും ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് മനസ്സുവെച്ചാൽ, ഓരോ ദിവസവും നമുക്ക് ഓരോ ഹജ്ജും ഉംറയും ചെയ്ത് അത്ര പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മളൊന്ന് തയ്യാറായാൽ മതി, നമ്മളൊന്ന് മനസ്സുവെച്ചാൽ മതി. രാവിലെ സുബി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് അല്പസമയം വരെ പള്ളിയിൽ കഴിച്ചുകൂട്ടാൻ, ദിക്റുകളിലായിക്കൊണ്ട് കഴിച്ചുകൂട്ടാൻ ശ്രമിച്ചാൽ അത്രയും പ്രതിഫലം ലഭിക്കുമെന്നുള്ളത്. അതുകൊണ്ട് അതാണ് അടുത്ത ഒരു കാര്യമായി ഇസ്ലാം പഠിപ്പിച്ച പുണ്യങ്ങൾ നേടാനുള്ള മാർഗമായി പഠിപ്പിച്ചു തന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, തഫ്തീറു സ്വായിമിൻ, നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക. ആ റമദാനിൽ നമുക്ക് പുണ്യം നേടാൻ പറ്റിയ ഒരു കാര്യമാണ്, റമദാനിലെ പുണ്യങ്ങളാണ് അഅ്മാലുൻ സ്വാലിഹാ ഫീ റമദാൻ, റമദാനിലെ പുണ്യപ്രവർത്തനങ്ങൾ എന്ന കാര്യം പറയുന്നത്. തഫ്തീറു സ്വായിമിൻ, നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഏയ്, നമ്മുടെ നോമ്പിന് നമുക്ക് നാം ഒരു നോമ്പ് നോൽക്കുന്നതോടൊപ്പം മറ്റൊരാളെ കൂടി നാം നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ നമ്മുടെ നോമ്പിനെ നമുക്ക് ഇരട്ടിയാക്കാൻ കഴിയും, ഇരട്ടിയാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്വറ സ്വായിമ, ഒരാൾ ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ലു അജ്രിഹി, അവനക്ക് ആ നോമ്പുകാരന്റെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലമുണ്ട്. ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ശൈഅ, നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് യാതൊരു കുറവും വരാതെ. നോമ്പുകാരൻ പേടിക്കണ്ട, എന്റെ പ്രതിഫലത്തിൽ നിന്ന് എന്തെങ്കിലും കുറയുമെന്ന്. പലപ്പോഴും നോമ്പ് തുറപ്പിക്കാൻ വിളിച്ചാൽ ആളുകൾ പോകാറില്ല, കാരണം എന്റെ നോമ്പിന്റെ പ്രതിഫലം മറ്റാൾക്ക് പോകുമെന്നില്ല പേടി. പണ്ടത്തെ ആളുകൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ആ ബേജാറ് വേണ്ട. നോമ്പുകാരന്റെ നോമ്പിൽ നിന്ന് യാതൊരു പ്രതിഫലവും കുറയാതെ അവന്റെ പ്രതിഫലം പോലെയുള്ള ഒരു പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവന് ലഭിക്കണം. നമ്മൾ ഇന്നൊരു നോമ്പുകാരാണ്, ഇന്ന് 18-ാമത്തെ നോമ്പായി അല്ലെ. ഇന്ന് ഈ ഒരു ദിവസം തന്നെ നമ്മൾ 10 ആളെ നോമ്പ് തുറപ്പിച്ചാൽ, നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ 11 നോമ്പ്, നമ്മളൊരു നോമ്പിന്റെ പ്രതിഫലവും ആ 10 ആളുകളുടെ നോമ്പിന്റെ പ്രതിഫലവും, 11 നോമ്പിന്റെ പ്രതിഫലം ആ ഒരു ദിവസം നമുക്ക് കിട്ടും. ആ 10 ആളുകൾ എണ്ണം കൂട്ടുകയാണെങ്കിലോ, ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. നമ്മളൊക്കെ വെച്ചാൽ ഓരോ നമ്മുടെ അയൽവാസി ഓരോ ദിവസവും ഓരോരുത്തരെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് കഴിയും, നമ്മുടെ വീട്ടിലെ അയൽവാസികളായാല് സഹോദരിമാരാണ്. പക്ഷെ നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് എന്താ പ്രയാസമാണ്, കാരണം ഇത് നോമ്പ് തുറപ്പിക്കുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെ ഇപ്പോ ഒരാളെ നമ്മൾ നോമ്പ് ഉറപ്പിക്കാൻ വിളിക്കുമ്പോൾ വെറുതെ വിളിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് വേണ്ടി വിളിക്കുക, അന്ന് പ്രത്യേകമായി ഒരുപാട് സ്പെഷ്യൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം, ഒരുപാട് എണ്ണ പലഹാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വെറൈറ്റികളായ പലഹാരങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആളുകൾ വരിക. നമ്മൾ കഴിക്കുന്ന നമ്മളെന്താണോ നോമ്പ് തുറക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണം, ആ നോമ്പ് തുറ കഴിഞ്ഞ് നമ്മളെന്താണ് കഴിക്കുന്നത് അത് കൊടുത്താൽ മതി, ആ ഭക്ഷണം ഭക്ഷിപ്പിച്ചാൽ മതി, അങ്ങനെ നമ്മൾ ഒരാളെ വിളിക്കുക. പലപ്പോഴും സ്ത്രീകൾക്കാണ് ഇതിൽ പ്രയാസം ഉണ്ടാകുക, അഥവാ ഭർത്താവ് ഒരാളെ നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്ന, ഹേ നിങ്ങൾ എന്തേ പറയാതെ കൊണ്ടുവന്ന്, ആദ്യം പറയണ്ടേ ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമുക്കുള്ള തന്നെ ഉള്ളൂ അല്ലെ, നേരത്തെ പറയണ്ടെന്നൊക്കെ പറഞ്ഞ സഹോദരി, അത് വേണ്ട. അങ്ങനെ ഒരു സംസാരം നമ്മുടെ ഭാഗത്തുണ്ടാണ്, എന്താണോ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാകില്ല അത് മാത്രം കൂടുതൽ, അത് ഉറപ്പിച്ചാൽ മതി നോമ്പ് തുറക്കാൻ, അതാണ്. അങ്ങനെ നോമ്പ് തുറപ്പിച്ചാൽ വരാ പുണ്യമുണ്ട്, അതിന് പ്രത്യേകമായ വിഭവങ്ങളും ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണില്ല. അങ്ങനെ ഓരോ ദിവസവും നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ നമ്മുടെ പുണ്യങ്ങൾ നമുക്ക് അധികരിപ്പിക്കാൻ കഴിയും. ഇനി അത് മാത്രമാണോ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ പുണ്യങ്ങളോ, അല്ല, അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കും അല്ലെ. നോമ്പ് തുറന്നാൽ ഒരു പ്രാർത്ഥനയുണ്ട് നോമ്പ് തുറക്കുന്നവൻ ചൊല്ലേണ്ടത്, നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏ നോമ്പ് ഒരാളിലേക്ക് തുറക്കാൻ ചെന്നു, അപ്പൊ ഇന്ന് ഇവിടെ നോമ്പ് തുറണ്ട് ഉണ്ടല്ലോ, അത് പല ആളുകളും അല്ലെങ്കിൽ പല ആളുകളും നമ്മെ തുറപ്പിക്കണം. ആ തുറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറന്ന് പ്രാർത്ഥിച്ചാൽ തുറപ്പിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുമുണ്ട്. നമ്മൾ നോമ്പ് തുറക്കാൻ പോയ പ്രാർത്ഥിക്കണ, അഫ്തറ ഇന്ദകും സ്വായിമുൻ വഅക്കല തുആമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അഫ്തറ ഇന്ദകും സ്വായിമുൻ, നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ വെച്ച് ഇതാ നോമ്പ് തുറന്നിരിക്കുന്നു. അതുപോലെ തന്നെ വഅക്കല തുആമകുമുൽ അബ്റാർ, പുണ്യവാന്മാരായ ആളുകൾ നിങ്ങളുടെ ഭക്ഷണം ഭക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. വസല്ലത അലൈക്കുമുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ പറയുന്നത്? നോമ്പ് തുറന്ന ആളുകൾ. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നോമ്പ് തുറപ്പിച്ചവന് വേണ്ടി. അപ്പൊ നോമ്പ് തുറപ്പിച്ചവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആണ് മലക്കുകളുടെ പ്രാർത്ഥനയും കിട്ടും. നോമ്പ് തുറപ്പിച്ചാൽ അത് പ്രതിഫലം പോലുള്ള പ്രതിഫലം മാത്രമല്ല, മരിച്ച് നോമ്പ് തുറപ്പിച്ചവർക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയും ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് അതാണ് നോമ്പ് തുറപ്പിച്ചാൽ ആ തുറപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രതിഫലങ്ങളെ നന്മകളെ ഇരട്ടിയാക്കാൻ കഴിയും. നമ്മളൊരു ദിവസം ഒരു നോമ്പ് തോൽക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ധാരാളം പുണ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും. അത് ഈ റമദാനിൽ മാത്രം കിട്ടാം അല്ലെ. സുന്നത്ത് നോമ്പുകളൊക്കെ വരാനും, പക്ഷെ അന്നൊന്നും നമ്മൾ തുറപ്പിക്കലുണ്ടാകില്ല, റമദാനിലാണ് നോമ്പ് തുറപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അവിടെ കഴിവിന്റെ പരമാവധി ഈ റമദാനിൽ 18 ദിവസമുള്ളൂ, അള്ളാഹു അടുത്ത വർഷം തൗഫീക്ക് നൽകുമെന്ന് യാതൊരു ഉറപ്പില്ല. ഈ 12 ദിവസം തന്നെ ഇനിയും ജീവിക്കാൻ അവസരം കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരും, ഇനിയുള്ള 12 ദിവസങ്ങളും പുണ്യങ്ങൾ ചെയ്യാനും നോമ്പ് റമദാനിൽ ജീവിക്കാനും അതുപോലെ തന്നെ പുണ്യങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീക്ക് മാഫിയത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം കിട്ടിയ അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പുണ്യം നേടാനുള്ള മാർഗമാണ് പ്രാർത്ഥനകൾ. ദിക്ര നേരത്തെ ഞാൻ പറഞ്ഞു, അത് ദിക്ര അല്ലെ, അദ്വാ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക അല്ലെ. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ തന്നെ ഇഫ്താറിന്റെ മുമ്പുള്ള പ്രാർത്ഥന അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രത്യേകം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പുണ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിൽ ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അപ്പൊ നോമ്പുകാരനായിരിക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നമ്മൾ നോമ്പുകാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല, പ്രാർത്ഥനയും നോമ്പും അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ നോമ്പ് നിർബന്ധമാക്കിയ ആയത്തുകളുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ ആയത്ത്. തൊട്ട് താഴെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്ത്. ആ ആയത്ത് കഴിഞ്ഞ അടുത്ത ആയത്ത് ഏതാ? വഇദാ സഅലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദആനി ഫല്യസ്തജീബൂലി വലിയുഅ്മിനു ബി ലഅല്ലഹും യർശദൂൻ. പിന്നെ അടുത്ത ആയത്തേതാ? ഉഹില്ല ലകും ലൈലത്ത് സിയാമി അറഫ. അഥവാ നോമ്പിന്റെ നിയമങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു എടുത്തു പറഞ്ഞൊരു ആയത്താണ്. വഇദാ സഅലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ്, പ്രവാചകരെ എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും സമീപസ്ഥനാണ് എന്ന് നീ അവരോട് പറയുക. എന്നെ ആര് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, എന്നോട് ആര് ദുആ ചെയ്യുന്നുവോ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ, എന്നിൽ അവർ വിശ്വസിക്കട്ടെ, അവർ സന്മാർഗികളായേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലൂടെ പറഞ്ഞു. നോമ്പിന് അതുകൊണ്ട് നോമ്പും പ്രാർത്ഥന അബിയ. അതുകൊണ്ട് നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരങ്ങൾ, അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കാം നോമ്പുകാരൻ. പ്രത്യേകിച്ച് ഖബ്ല ഇന്ദൽ ഇഫ്താർ, അല്ലെങ്കിൽ ഖബ്ല ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. റസൂല, നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു സമയമാണത് അല്ലെ? നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ തിന്നാനിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഭക്ഷണങ്ങളുടെ മഹാത്മ്യം പറഞ്ഞ്, അതല്ലെങ്കിൽ അവരുടെ ഉള്ള ഭക്ഷണത്തിന്റെ ശ്രേഷ്ഠതകൾ, അല്ലെങ്കിൽ അതിന്റെ വിഭവങ്ങളുടെ എണ്ണങ്ങൾ പറഞ്ഞ് പോരിച്ച പറഞ്ഞ്, അല്ലെങ്കിൽ സംസാരിച്ച് വെറുതെ സമയം കളയുന്നൊരു സമയമാണത് ഖബ്ല ഇഫ്താർ, നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം. എന്നാൽ ആ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലെ? പ്രവാചകൻ പറഞ്ഞു, അന്നലി സ്വായിമി ഇൻദ ഫിത്രിഹി ദഅവതുൻ ലാ തുറദ്ദു. നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ട്, ലാ തുറദ്ദു, തള്ളപ്പെടാത്ത, തൽത്തപ്പെടാത്ത. അപ്പൊ നോമ്പ് തുറക്കാനിരിക്കുമ്പോ ആ ഭവശ്യങ്ങൾ അവിടെ ഇരുന്ന് നമ്മൾ കാര്യം, ആ നോമ്പ് തുറക്കാനുള്ള കാര്യം മുന്നിലിരിക്കുമ്പോ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ആ പ്രാർത്ഥനക്ക് സ്വീകരിക്കണം നമുക്ക് പുണ്യം. നോമ്പുകാരന്റെ പ്രാർത്ഥന നേരത്തെ പറഞ്ഞല്ലോ റസൂല, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, മൂന്നാളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഒന്ന് ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. രണ്ട് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. മൂന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. അല്ലെ? ഹദീസിൽ വന്നതാണ്. അപ്പൊ ഈ മൂന്നാളുകളുടെയും പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുകൊണ്ട് ധാരാളമായി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ധാരാളമായി ദുആയും പ്രാർത്ഥനയും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു കാര്യം, അൽ ഹിർസു അലാ തക്ബീറത്തിൽ ഇഹ്റാം. റമദാനിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാത്തപ്പോഴും ജമാഅത്ത് നമസ്കാരങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി, തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി നിർവഹിക്കാൻ. അഥവാ ഇമാമ് ജമാഅത്ത് നമസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിലൊരു അത്യാഗ്രഹം ഉണ്ടാകാം, ആ ഒരു ആഗ്രഹം ഉണ്ടാകാം, അതിലൊരു കണിശത, അല്ലെങ്കിൽ അയിമൊരു വാശി പിടിക്കാം. എന്താ കാരണം? ഭയങ്കര വളരെ പുണ്യമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ ലില്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅതി, മൻ സ്വല്ലാ ലില്ലാഹി അർബഈന യൗമൻ ഫീ ജമാഅതി. ഒരാൾ 40 ദിവസം ജമാഅത്തായി നമസ്കരിച്ചു. എങ്ങനെ നമസ്കരിച്ചു? യുദിരിക്കു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീറത്ത് കിട്ടുന്ന രൂപത്തിൽ. ഏ, ഉറക്കഴുത്ത് കഴിഞ്ഞിട്ട് ജമാഅത്തിൽ പങ്കെടുക്കല്ല, ഒന്നാമത്തെ അത്തഹിയാത്തിൽ റമാഅത്തിൽ പങ്കെടുക്കല്ല, അവസാനം മൂന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് ജമാഅത്തിൽ പങ്കെടുക്കുകയില്ല, അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ ജമാഅത്തിൽ പങ്കെടുക്കുകയില്ല, മറിച്ച് യുദിരിക്കു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈയെട്ടുമ്പോ തന്നെ ആ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി തക്ബീർ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്താ അവനുള്ള നേട്ടം? കുതിബത്ത് ലഹു ബറാഅത്താനി എന്നാണ്. അവനക്ക് രണ്ട് മോചനമുണ്ട്. ഒന്ന് ബറാഅത്തു മിനൻ നിഫാഖ്, ഒന്ന് കാബഡ്യത്തിൽ നിന്നുള്ള മോചനമാണ്. രണ്ടാമത്തേത് വ ബറാഅത്തു മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനമാണ്. നോക്കൂ നിങ്ങൾ, നരകമോചനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും സദാസമയം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത്. ഇതുപോലെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും വിരോധങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത്. ആ മാർഗം കിട്ടാനുള്ളൊരു മാർഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. 40 ദിവസം, ശരി, റമദാനിലെ 18 ദിവസത്തോടുകൂടി തീരും. ഇനി ബാക്കിയുള്ള 12 ദിവസങ്ങളിലെങ്കിലും നമ്മളൊന്ന് ശ്രമിക്കുക. നമ്മളൊന്ന് ആത്മാ ഇതുവരെ ജമാഅത്തുകളിൽ എന്തെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും കൃത്യമായി ജമാഅത്ത് കിട്ടാൻ, തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി അത് നിർവഹിക്കാൻ നമ്മളൊന്ന് തയ്യാറാകുക. അങ്ങനെ നിർവഹിച്ചാൽ അവനക്കുള്ള രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് ബറാഅത്തു മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം. രണ്ടാമത്തത് ബറാഅത്തു മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള മോചനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ജമാഅത്തുകളിൽ പങ്കെടുക്കുക എന്നുള്ള പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ്. ഷറഇയായ ഉദറില്ലായെങ്കിൽ, ഷറഇയായ കാരണങ്ങളില്ലായെങ്കിൽ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തുകളിൽ അവൻ പങ്കെടുക്കണം. അവന് നിർബന്ധ ബാധ്യതയാണത്. എന്നാൽ നിർബന്ധപരമായ വല്ല കാരണങ്ങളുമുണ്ടെങ്കിൽ, ഇസ്ലാം ശറ നിശ്ചയിച്ച വല്ല കാരണങ്ങളുമുണ്ടെങ്കിൽ അവന് ഒഴിവ് കഴിവുണ്ട് എന്നല്ലാതെ ഒരിക്കലും ജമാഅത്തുകളെ നഷ്ടപ്പെടുത്താനോ അതിൽ എത്തിച്ചേരാതിരിക്കാനോ കാരണങ്ങളില്ല. എന്നാൽ ഇത് പുരുഷനെ സംബന്ധിച്ചിടത്താണെന്ന് വിചാരിക്കണം. സ്ത്രീകൾക്കുമുണ്ട് പുണ്യം, സഹോദരിമാരെ കുറിക്കും അവർക്കും പുണ്യം നേടാനുള്ള അവസരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅത്ത്, ഒരു സ്ത്രീ നമസ്കരിച്ചാൽ, ഖംസഹ, 5 നേരത്തെ നമസ്കാരം ഒരു സ്ത്രീ നമസ്കരിച്ചു, വസ്വാമത്ത് ഷഹ്ര, ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം അഥവാ റമദാനിലെ വ്രതാനുഷ്ഠാനവും നിർവഹിച്ചു, വഹസുനത് ഫർജഹ, അവളുടെ ലൈംഗികാവയവത്തെ ഗുഹ്യാവയത്തെ അവൾ സംരക്ഷിക്കുകയും ചെയ്തു, വഅതാഅത്ത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ഖൈല ലഹ, അവളോട് പറയപ്പെടും, ഉദുഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, നീ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ ഏത് കവാടത്തിലൂടെയാണോ നീ ഉദ്ദേശിക്കുന്നത് ആ കവാടത്തിലൂടെ നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്ന് ആ സ്ത്രീയോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരിമാർ, അവർക്ക് ജമാഅത്ത് നിർബന്ധമില്ലെങ്കിലും കൃത്യമായി ഓരോ വക്തിന്റെയും നമസ്കാരങ്ങൾ കൃത്യമായി ആ സമയത്ത് തന്നെ 5 വക്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതവാണ് സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം എന്ന് പറഞ്ഞത്. 5 സമയത്തെ നമസ്കാരത്തിന്റെ സമയത്ത് ലുഹറിനെ അസറിലേക്ക് ബന്ധിപ്പിക്കുകയല്ല, അസറും ലുഹറും ഒരേ സമയത്ത് നിർവഹിക്കുന്നത് പോലെയാകുകയല്ല, മറിച്ച് അതിന്റെ ഔവല് വക്ത്, ലുഹറിന്റെ ബാങ്ക് കൊടുത്ത് അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കാൻ. എന്ത് തിരക്കാണെങ്കിലും, വീട്ടിലെ തിരക്കാണെങ്കിലും, അവിടെ അലക്കാനുണ്ടെങ്കിലും തുടക്കാനുണ്ടെങ്കിലും, അതുപോലെ തന്നെ വീട്ടിലെ ജോലികളുണ്ടെങ്കിലും, അതൊക്കെ നിർത്തിവച്ച് നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കുക വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ. അങ്ങനെ അവർ ശ്രദ്ധിച്ചാൽ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചാൽ, റമദാനിൽ നോമ്പ് അവർ അനുഷ്ഠിച്ചാൽ, അവരുടെ ലൈംഗികാവയവങ്ങൾ അവർ സൂക്ഷിച്ചാൽ, ഭർത്താവിനനുസരിച്ചാൽ, അവളോട് പറയപ്പെടും, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ 8 കവാടങ്ങളുണ്ട്, ആ കവാടങ്ങളിലൂടെ ഏത് കവാടത്തിലൂടെയാണോ അവൾ ഉദ്ദേശിക്കുന്നത് ആ കവാടത്തിലൂടെ അവളോട് സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളാൻ അവരോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് അവൾക്കും പുണ്യം കിട്ടാനുള്ള ഒരു മാർഗമാണത്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മളൊരു കൃത്യനിഷ്ഠത ഉണ്ടാക്കുക, അത് പാലിക്കുക എന്നുള്ളത് അതാണ് നമ്മൾ ചെയ്യണം. പുണ്യം നേടാനുള്ള മാർഗങ്ങളിൽ മറ്റൊരു കാര്യം. ഇനി അതുപോലെ തന്നെ പുണ്യം നേടാനുള്ള മറ്റൊരു കാര്യമാണ് റവാത്തിബ് സുന്നത്ത്, സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത്. സുനനു റവാത്തിബ്, സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നല്ലോ, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല കുല്ല യൗമിൻ 12 റക്അ. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു അടിമ, ഒരു ദിവസം 12 റക്അത്ത് അല്ലാഹുവിനു വേണ്ടി നമസ്കരിച്ചാൽ, തതവ്വുൻ ഗൈറൽ ഫരീള, നിർബന്ധമല്ലാത്ത ഐച്ഛികമായ 12 റക്അത്ത് ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ അവനൊരു ഭവനമുണ്ടാക്കി കൊടുക്കും. നമ്മളൊക്കെ ഒന്ന് മനസ്സുവെച്ച ഓരോ ദിവസവും അള്ളാന്റെ സ്വർഗത്തിൽ ഒരു ഭവനത്തിന്റെ ഉടമകളാകാം. എന്ത് ചെയ്യണം? 12 റക്അത്ത് റവാത്തിബ്, അതല്ലാത്ത സുന്നത്തുകൾ വേറെയുമുണ്ട്. 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുക. 10 റക്അത്ത് റവാത്തിബ് സുന്നത്ത് എന്ന ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ 12 റക്അത്തിലാണ് ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്നുള്ള, അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കി തരുമെന്നുള്ളത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സുവെക്കുക. എപ്പോഴൊക്കെയാണത്? നമുക്കൊക്കെ മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആ 12 റക്അത്ത്, 4 റക്അത്ത് ഖബ്ല ദുഹർ, ദുഹറിന് മുമ്പ് 4 റക്അത്ത്, വബഅദഹ റക്അത്ത്, ഇനി അതിന് ശേഷം 2 റക്അത്ത്. അപ്പൊ ദുഹറിന് മുമ്പ്, ദുഹറിന് ശേഷം, അല്ല, ദുഹറിന് മുമ്പ് 4, ദുഹറിന് ശേഷം 2. വറക്അതൈനി ബഅദൽ മഅരിബ്, നോമ്പ് തുറന്ന് മഅരിബ് നിസ്കാരം കഴിഞ്ഞു. സുന്നത്ത് നിസ്കാരം അധികം ഉണ്ടാവില്ല അല്ലെ, അല്ലാണ്ടാല് ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കൃത്യമായിരിക്കും. ആ 2 എപ്പോഴും നട്ടാ, പ്രത്യേകിച്ച് റമദാനില്, കാരണം നോമ്പ് തുറന്ന അല്ലെ നമസ്കാരം അനുസ്കാരം കഴിഞ്ഞ പിന്നെ വേഗം വിടേക്കാം ഭക്ഷണ സമയത്ത്. അതിനുണ്ട് വറക്കായത്തൈനി മഅദൽ മഅരിബ്, മഅരിബിന് ശേഷമുള്ള രണ്ട് റക്അത്ത് നമസ്കാരം. അതുപോലെ തന്നെ വറക്കായത്തൈനി ബഅദൽ ഇശ, ഇശാന് ശേഷമുള്ള രണ്ട് റക്അത്ത് നമസ്കാരം. വറക്കായത്തൈനി ഖബ്ലൽ ഫജ്ർ, ഫജറിന് മുമ്പുള്ള രണ്ട് റക്അത്ത് നമസ്കാരം, അതാണ് 12 റക്അത്ത്. എന്നാൽ മറ്റേ ഹദീസുകളിൽ കാണാം 10 റക്അത്ത്, 10 റക്അത്ത് എന്നും റവാത്തി വേണ്ടത് ദുഹറിന്റെ മുമ്പുള്ള 4 രണ്ടാക്കുക എണ്ണിയോർത്ത് 10. പക്ഷെ 12 റക്അത്ത് എന്ന് പറഞ്ഞോർത്താണ് ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത്. ഏ അള്ളാഹു സ്വർഗത്തിൽ അവന് ഒരു ഭവനമുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് ആ 12. അതുകൊണ്ട് റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആ നമസ്കരിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ റവാത്തിബ് സുന്നത്തല്ലാത്ത സുന്നത്ത് റമദാനിലല്ലേ ആ പുണ്യങ്ങൾ, ളുഹറിന് മുമ്പ് 4 നമസ്കരിച്ചാൽ അതിന്റെ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ സല്ലാ ഖബല ളുഹരി അർബഅൻ വബഅദഹ അർബഅ, ളുഹറിന് മുമ്പ് 4-2 എന്ന റവാത്തിബിൽ എണ്ണി, എന്നാൽ ആദ്യത്തെ 4 ശേഷം 4 നമസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, നരകം അല്ലാഹു അവനെ നിഷിദ്ധമാക്കും. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ളുഹറിന് ശേഷം 4 റക്അത്ത് സുന്നത്ത്. എന്താ റമദാനിലല്ലേ നമ്മൾ ആ പുണ്യം നേടിക്കൂടെ, അയാൾക്ക് നരകം അല്ലാഹു നിഷിദ്ധമാക്കും. അതാണ് അതിന്റെ സുന്നത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തിൽ എണ്ണാത്തതാണ് അസ്ർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഉംറഅ, അല്ലാഹു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ, സ്വല്ലാ ഖബ്ലൽ അസ്രി അർബഅ, അസ്ർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് റവാത്തിബിൽ പെടൂല, എന്നാൽ സുന്നത്ത് റമദാനിലാണ്. അതുകൊണ്ട് പരമാവധി സുന്നത്ത് നമസ്കാരങ്ങൾ, ഐച്ഛികമായ നമസ്കാരങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ മഅരിബ് നമസ്കാരത്തിന് മുമ്പ് സുന്നത്തുണ്ട്, സല്ലു ഖബ്ലൽ മഅരിബ് റക്അതൈൻ, റസൂലുള്ള 3 വട്ടം പറഞ്ഞു, അവസാന അലി മൻഷാ ഉദ്ദേശിക്കുന്നവർ എന്ന് പറഞ്ഞു. മഅരിബിന് മുമ്പ് 2 റക്അത്ത് നമസ്കാരം സുന്നത്ത്. അതുപോലെ തന്നെ ഇശാന് മുമ്പ്, ഇശാന് ശേഷം റവാത്തിബിൽ വന്നു, ഇശാന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. എന്റെ തെളിവെന്താ, റസൂലുള്ള പറഞ്ഞു, ബൈനകുല്ല അദാനൈനി സ്വലാത്ത, ഏ എല്ലാ രണ്ട് ബാങ്കിന്റെയും ഇടയിൽ, 3 പ്രാവശ്യം റസൂലുള്ള പറഞ്ഞു, എല്ലാ അഥവാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ 2 റക്അത്ത് നമസ്കാരമുണ്ട്. അതാണ് ഇശാന് നമസ്കാരം. അതുകൊണ്ട് ഇനി സുബിഹിന്റെ ജമാ 2 റക്അത്തോ, റമദാനിലായിപ്പോട്ടും റമദാനിലായിരുന്നിട്ടും സുബിഹിന്റെ 2 റക്അത്ത് സുന്നത്ത് നഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് ആലോചിക്കണ്ടേ. അത്താഴം കഴിച്ച് വെറുതെ കിടക്കും, പിന്നെ സുബി പള്ളിയിൽ നിന്ന് ഇക്കാമത്ത് കേൾക്കുമ്പോ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ജമാഅത്ത് തുടങ്ങുമ്പോ, ജമാഅത്ത് തുടങ്ങി ഉച്ചകരിക്കലും വെക്കാം അല്ലെ. സുബീന്റെ 2 റക്അത്ത് പലപ്പോഴും റമദാനായിട്ട് നടന്നു, അതിന്റെ മഹത്വം എത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റക്അത്തുൽ ഫജ്രി ഖൈറു മിന ദുനിയാ വമാ ഫീഹാ, ഏ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും ഇതിനുള്ള മുഴുവൻ വസ്തുക്കളെക്കാൾ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്, ഏറ്റവും ഖൈറുള്ള. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനല്ലാത്ത സമയത്തൊക്കെ പ്രവാചകന് യാത്രയിൽ പോലും ഒഴിവാക്കാത്ത 2 സുന്നത്ത് നമസ്കാരങ്ങൾ ഏതാ, ഒന്ന് സുബിഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ഒന്ന് വിത്ര നമസ്കാരം. നമ്മൾ കേട്ടതാ, ഒരുപാട് കേട്ടതാ. അതുകൊണ്ട് സുബിഹിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ധാരാളമായി അറിയണം. എന്തിനാ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ അല്ലെ. സുന്നത്ത് നമസ്കാരങ്ങൾ എന്തിനാ അധികരിപ്പിക്കണം ധാരാളം, അത് മാത്രം ഒരു കാര്യമാണ്, നമ്മുടെ ഫർള് നമസ്കാരങ്ങൾക്ക് വന്ന അപാകതകൾക്കുള്ള പരിഹാരങ്ങളാണ് സുന്നത്ത് നമസ്കാരം. ഏ നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകൾ അപകടങ്ങൾ വരികയാണ്, അതിനുള്ള പരിഹാരമാണ് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ സ്വലാത്തുഹു, ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത്, ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ നമസ്കാരമായിരിക്കും. ഫഇൻ കാന അതമ്മഹ കുതിബത് ലഹു താമ, അവന്റെ നിർബന്ധ നമസ്കാരങ്ങൾ പരിപൂർണമാണ് എങ്കിൽ, ഏ അവന്റെ നിർബന്ധ നമസ്കാരങ്ങൾ പരിപൂർണമാണ് എങ്കിൽ പരിപൂർണമായ പ്രതിഫലം അതിന് രേഖപ്പെടുത്തപ്പെടും. എന്നാൽ വഇല്ലം യകുൻ അതമ്മഹ, അവന്റെ ഫർള് നമസ്കാരങ്ങൾ നിർബന്ധ നമസ്കാരങ്ങൾ പരിപൂർണമല്ല എങ്കിൽ, ഖാലല്ലാഹു ലിമലായികത്തി, അല്ലാഹു മലക്കുകളോട് ചോദിക്കും അല്ലെങ്കിൽ പറയും, ഉൻദുറു മലക്കുകളെ നിങ്ങൾ നോക്കണം, ഹൽ തജിദൂന ലി അബ്ദി മിൻ തതവ്വുഇൻ, എന്റെ അടിമക്ക് ഐച്ഛികമായ സുന്നത്തായ വല്ല നമസ്കാരങ്ങളുമുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഫതക്മിലൂന ബിഹാ ഫരീലതുഹു, അങ്ങനെ ഐച്ഛികമായ നമസ്കാരങ്ങൾ ഉണ്ട് എങ്കിൽ ആ നമസ്കാരങ്ങൾ കൊണ്ട് അവന്റെ ഫറളിൽ വന്നിട്ടുള്ള, നിർബന്ധ നമസ്കാരത്തിൽ വന്നിട്ടുള്ള ആ കുറവുകളെ നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക. സുമ്മ സകാത്ത്, പിന്നെ സകാത്താണ് കദാലിക, അപ്രകാരം തന്നെ സുമ്മ തുഖദുൽ അമാലു അലാ ഹസ്ബി ദാലിക്, റസൂലുള്ള ഓരോ കർമ്മങ്ങളും അതിനനുസരിച്ച് ഇങ്ങനെ നോക്കപ്പെടുമെന്നാണ്. അഥവാ സക്കാത്തിൽ എന്തെങ്കിലും പരിഹാരം കുറവ് വന്നിട്ടോ അത് സദഖകൾ കൊണ്ട് പരിഹരിക്കപ്പെടും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരുന്ന. അപ്പൊ എന്തിനാ നിർബന്ധ നമസ്കാരങ്ങൾ? ഏയ്, നിർബന്ധ നമസ്കാരങ്ങളിൽ വല്ല അപാകതകളും വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം, അതിനുവേണ്ടിയാണ്. നിർബന്ധ നമസ്കാരങ്ങൾ അപാകത വന്നിട്ടുണ്ടോ? നമുക്കൊന്നും പറയാൻ കഴിയില്ല, നമ്മുടെ നമസ്കാരങ്ങളൊക്കെ സ്വീകാര്യമാണ്, എല്ലാ നമസ്കാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഒരാൾക്കും ഉറപ്പ് പറയാൻ കഴിയില്ല ഓരോ നമസ്കാരം. അതാണ് അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം. അദ്ദേഹം പറയാണ്, എന്റെ ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ഒരു വക്ത് നമസ്കാരമെങ്കിലും സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ദുനിയാവ് ലഭിക്കുന്നതിനേക്കാൾ, ഈ ദുനിയാവും ഈ ദുനിയാവ് ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാകുമായിരുന്നു എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്ന റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ, ലി അൻ ഇസ്തയഖന എന്ന് പറയാൻ തുടങ്ങുന്നത്, അഥവാ എനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ, എന്ത്, എന്റെ ഒരു വക്ത് നമസ്കാരം, സ്വലാത്തൻ വാഹിദ, ഒരു വക്ത് നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നുവെങ്കിൽ, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ദുനിയാവും ഈ ദുനിയാവിനേക്കാൾ ഏറ്റവും. നോക്കൂ നിങ്ങൾ, നമ്മുടെ കൈ നമ്മൾ പാസ്റ നമസ്കരിച്ചിട്ടാ വന്ന്, നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ നമ്മൾ നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകുമെന്ന്? ഏയ്, ഇനി മഅരിബ് നമസ്കരിക്കും, അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഇൻഷാ അല്ലാ. അപ്പോ നമ്മള് നമസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഒരുറപ്പില്ല. ഒരു നമസ്കാരം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വഹാബിയായ അബൂദർദ പറയും, എനിക്ക് ഈ ദുനിയാവ് അതിൽ കിട്ടുന്നൊക്കെ ഏറ്റവും ഇഷ്ടം അതാകും. നോക്കൂ നിങ്ങൾ അവരൊക്കെ. അതുകൊണ്ടാണ് അവിടെ നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങളിലുള്ള പാളിച്ചകൾ, അതിലുള്ള കുറവുകളെ പരിഹരിക്കാനുള്ളതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. അതുകൊണ്ട് അത് അധികരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുടെ പോരിശ അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നത് എന്തിനു എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി അടുത്തൊരു കാര്യം, ഈ റമദാനിൽ പുണ്യം നേടാനുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അർശിന്റെ തഴൽ ലഭിക്കുന്ന ഏഴ് ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണി പറഞ്ഞ അൽഹിർസു അൻ തകൂന മിൻ സുബ്രതി സബഅത്തിൽ ലദീന യുള്ളുഹുമുല്ലാ, അല്ലാഹു നാളെ പരലോകത്ത് അവന്റെ സിംഹാസനത്തിന്റെ നേള നൽകുമെന്ന് പറഞ്ഞ ഏഴ് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിൽ പെടാനെങ്കിലും ഒന്ന് ജാഗ്രത കാണിക്കുക, ആഗ്രഹിക്കുക. സുദീർഘമായ ഹദീസാണത്. നമ്മളെല്ലാവർക്കും അറിയുന്ന, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അത് അവന്റെ തണലില്ലാത്ത ഏഴ് തണലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്അതുൻ, ഏഴ് ആളുകൾ, യുള്ളുഹുമുല്ലാഹു അസ്സ വജല്ല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അവന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഒരു ദിവസത്തിൽ അല്ലാഹു തണലിട്ട് കൊടുക്കുന്ന, നേലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ, അല്ലെ, ഏഴ് വിഭാഗം ആളുകൾ. ഒന്ന്, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ് എല്ലാ രംഗത്തും. ഒരു കുടുംബനാഥൻ ആ കുടുംബത്തിലെ ഭരണാധികാരിയാണ്, അതുകൊണ്ട് കുടുംബത്തിൽ നീതി കാണിക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാ രംഗത്തും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് നീതി കാണിക്കുക, അങ്ങനെ നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത്തെ, വശാബു നഷഅഫി ഇബാദത്തില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് യുവത്വം കഴിച്ചു കൂട്ടിയ ഒരു യുവാ. അപ്പൊ യുവാവായിരിക്കെ അള്ളാഹുവിനെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് ഇബാദത്തുകളായിക്കൊണ്ട് കഴിച്ചു. അപ്പൊ യുവാക്കളായ ആളുകൾ ശ്രദ്ധിക്കുക, ഓലെ യുവത്വം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു കഴിച്ചു കൂട്ടുക. അങ്ങനെ അള്ളാഹുവിന്റെ അർശ ലഭിക്കുന്ന, ഞാൻ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തത്, ഈ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, വേറെ റിപ്പോർട്ടിൽ വരും, ورجل دعته امرأة ذات حسب ومنصب الى نفسها فقال اني اخاف الله عز الله عز وجل. ഒരു സ്ത്രീ ഒരു പുരുഷനെ ക്ഷണിക്കുന്നു. എങ്ങനെയാ, നല്ല സൗന്ദര്യമുള്ള തറവാടിത്യമുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ അവളുടെ ശരീരത്തിലേക്ക് ഒരു പുരുഷനെ ക്ഷണിക്കുകയാണ്, അഥവാ വ്യഭിചാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ആരും കാണൂല, ആരും അറിയൂല, നല്ല സൗന്ദര്യമുള്ള തറവാടിത്തുള്ള പെണ്ണ്, ഒരു പുരുഷന്. ആ സമയത്ത് ആ പുരുഷൻ പറയും, ഇന്നി അഖാഫുല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറിക്കാൻ കഴിയാം. അഥവാ എല്ലാ തിന്മക്ക് എല്ലാവിധ സൗകര്യം ഉണ്ടായിട്ടും തെറ്റ് ചെയ്യാൻ എല്ലാ ചാൻസും ലഭിച്ച് അള്ളാഹുവിനെ പേടിച്ച് ആ തെറ്റിൽ നിന്നാണ് മാറി നിൽക്കുക. ആരും അറിയില്ല തെറ്റ് ചെയ്താൽ, ആരും കാണില്ല തെറ്റ് ചെയ്താൽ, എല്ലാ ആ തെറ്റ് ചെയ്യാൻ ചെയ്താൽ ഒരു മനുഷ്യൻ അറിയാൻ പോല, ആ സൗകര്യമുണ്ട്. പക്ഷെ എന്നിട്ടും ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അള്ളാഹു കാണും, റബ്ബ് കാണും എന്ന് പേടിച്ച് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വേണ്ടിയത്. നാലാമത്തെ വിഭാഗം ഏതാ, ورجل قلبه متعلق بالمسجد منذ يخرج منه حتى يرجع اليه ഏ പള്ളിയുമായി എപ്പോഴും ബന്ധം സ്ഥാപിച്ച ഹൃദയം ബന്ധപ്പെട്ടവരാണ്. അപ്പൊ എന്താണ് മുൻസ് യഖ്റുജു മിനു, ആ പള്ളിയിൽ നിന്ന് അവൻ പുറത്തു വന്നാൽ ഹത്താ യർജിഅലി, അതിലേക്ക് തന്നെ അതെ ഏത് സമയത്തും പള്ളിയുമായി ബന്ധപ്പെടാം. അഞ്ചു വക്ത നമസ്കാരങ്ങൾ അഥവാ പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിങ്ങനെ പോകും, അടുത്ത ജമാഅത്ത് ആകുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പള്ളിയുമായി ബന്ധപ്പെടുക, അടുത്ത ജമാഅത്തിന് നേരത്തെ നമസ്കാരത്തെ കാത്തിരിക്കുക, അങ്ങനെ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ച ഹൃദയമുള്ള ഒരാളാകുക, എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടാം. പള്ളിയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ന് പല കാര്യങ്ങൾക്കുമാണ് ബന്ധപ്പെടുന്നത് അല്ലെ, പല രൂപത്തിലുമാണ്. അന്നും റബദാന നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല പല ആളുകൾക്കും. ആ രൂപത്തിലല്ല, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ കഴിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ പള്ളിയിരിക്കുന്ന ഇബാദത്തുകളുമായി കൊണ്ട് കഴിച്ചു കൂട്ടാൻ പള്ളിയുമായി ബന്ധപ്പെടുക എന്നുള്ളത്, അങ്ങനെ ബന്ധപ്പെടുന്ന ഒരാൾ അതാണ്. ഇനി അടുത്തൊരു വിഭാഗമാണ് അഞ്ചാമത്തെ, വറജുലാനി തഹാബ ഫില്ലാഹി അസ്സ വജല്ല ഇജ്തമഅ അലാ ദാലിക വതഫറഖ അലൈഹി. രണ്ടാളുകൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം, ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം അവർ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന്റെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിൽ അവർ പരസ്പരം ഒരുമിച്ച് കൂടുന്നു, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ തന്നെ അവർ പരസ്പരം വേർപിരിയുകയും ചെയ്യുന്നു, അങ്ങനെയുള്ള രണ്ടാളുകൾ. അതുപോലെ എന്താ, സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, ഭൗതികമായ താല്പര്യങ്ങളല്ല, അതല്ലെങ്കിൽ കുടുംബപരമായ താല്പര്യങ്ങളല്ല, സംഘടനാപരമായ താല്പര്യങ്ങളല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ഒരുമിക്കുകയും പരസ്പരം വേർപിരിയുകയും ചെയ്യുന്ന രണ്ടാളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ആ ഏഴ് വിഭാഗങ്ങളിലെ അഞ്ചാമത്തെ വിഭാഗം, അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം. ആറാമത്തെ വിഭാഗം ഏതാ, വറജുൽ ദക്കറല്ലാഹ അസ്സ വജല്ല ഖാലിയൻ ഫഫാലത് ഐനാഹു, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഏ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വാർത്ത ഒരാൾ, അള്ളാനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ അല്ലെ, അള്ളാനെ പേടിച്ച് കരഞ്ഞ അള്ളാനെ ഓർത്ത് ഒഴിഞ്ഞിരുന്ന് കള ഞങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീരേക്ക്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഏ അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ, അങ്ങനെ കരയുന്ന ഒരാളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഈ ഹദീസിൽ തന്നെയുണ്ട്, ഫളീലത്തുൽ ബുഖാഇ മിൻ ഖശിയത്തില്ലാന്ന്, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്നതിന്റെ ശ്രേഷ്ഠതയാണ് അല്ലെ. വഫളി ത്വാഅത്തി ലി കമാലിൽ അഖ്ലാസ്, ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞ ഈ ഹദീസിന്റെ ശറയിൽ കാണാം. എന്താണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്ന ആളുകളുടെ ശ്രേഷ്ഠതയാണ് ഈ ഹദീ ഈ റിപ്പോർട്ടിലും ഈ കാര്യത്തിലുള്ളതും. അതുപോലെ തന്നെ ഇഖ്ലാസോടുകൂടി അള്ളാഹു കൽപ്പിച്ച ഈ അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി അനുസരിക്കുന്ന കാര്യം, അതിന്റെ ശ്രേഷ്ഠതയും. കാരണം അവന് അങ്ങനെയാണ് അള്ളാഹിനെ പേടിച്ച് കരയുന്നത്, അങ്ങനെ പേടിച്ച് കരയുന്ന ആളുകളായി മാറുക. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ് നാളെ നരകം സ്പർശിക്കൂല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതാണ്. അതുകൊണ്ടതാണ് ഏഴാമത്തത്, അത് ഹദീസിൽ പ്രത്യേകം പ്രത്യേകം വന്നിട്ടുണ്ടാവും. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ അഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖുഹു യമീനുഹു. ഒരു മനുഷ്യൻ അവൻ ദാനധർമ്മം ചെയ്യുക, സദഖ കൊടുക്കുക, എങ്ങനെ അവന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ രഹസ്യമായി സദഖ ചെയ്യുന്നവൻ അല്ലെ, രഹസ്യമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ ഇബാദത്തുകൾ ധാരാളം അധികരിപ്പിക്കാറുള്ള കാര്യങ്ങളിലൊന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖകൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. പ്രവാചകൻ ധാരാളം സദഖകൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് വന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു സദഖത്തി അഫ്ളൽ, ഏറ്റവും അഫ്ളലായ സദഖ ഏതാണ്? അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണ്? അസ്സദഖത്തു ഫീ റമളാൻ, റമദാനിലെ സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ സദഖയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹദീസുകളുണ്ട്. തുതിഫ സദഖ, സദഖ പാപങ്ങളെ ഇല്ലാതാക്കി കളയും അല്ലെ, സദഖ പാപങ്ങളെ മായച്ചു കളയും. അങ്ങനെ സദഖയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല സദഖ റമദാനിലെ സദഖ. അവിടെ ധാരാളമായി സദഖ, നമുക്ക് ഒരു രൂപ കൊടുക്കാൻ കഴിയുള്ളൂ, അത് മതി ഏ നമ്മളിലുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും അഫ്ളലായ സദഖയെ കുറിച്ച് ചോദിച്ചപ്പോ, നീ പിശുക്കനവും ആരോഗ്യവാനുമായിരിക്കെ നിന്റെ സമ്പത്തിൽ നിന്ന് നീ ചെലവഴിക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മൾ കൊടുക്കാൻ, അപ്പൊ എന്റെ ഞാൻ 100 രൂപ എന്റെ കയ്യിലുണ്ട്, ഞാൻ 150 രൂപയുടെ ആവശ്യക്കാരനാണ്, ആ 100 രൂപയിൽ നിന്ന് 2 രൂപ സ്വതക്ക് കൊടുത്താൽ, കാരണം ഞാൻ അതിനേക്കാൾ വലിയൊരു ആവശ്യക്കാരനാണ്, പക്ഷെ എന്റെ അടുത്തുള്ളതിൽ നിന്ന് കുറച്ച് കൊടുത്താൽ ഞാനാരും എനിക്ക് സമ്പാദിക്കാനും ആരോഗ്യമൊക്കെ ഉണ്ടായിക്കോ. അതാണ് ഏറ്റവും, ഒരിക്കലും നീ തൊണ്ടക്കുഴിയിലേക്ക്, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നതിലേക്ക് ആ സമയത്ത് ഇന്നയാൾക്ക് ഇത്ര ഇന്നയാൾക്ക് ഇത്ര, അതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് നീ ധാരാളം കൊടുക്കണമേ. കൊടുക്കുന്നവൻ മലക്കുകൾ പ്രാർത്ഥിക്കും, സ്വതം കൊടുക്കുന്ന ആളുകൾ, കൊടുക്കുന്നവൻ അല്ലാഹുവേ നീ ധാരാളം കൊടുക്കണേ. എന്നാൽ ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവൻ അല്ലാഹുവേ നീ അവനെ നശിപ്പിച്ചു കളയണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന്. അതുകൊണ്ട് സ്വതക്കുകൾ, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്, ധാരാളമായി കൊടുക്കുക അല്ലെ. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ റമദാനിലെ പുണ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അൽ ഉംറത്തു ഫി റമദാൻ, റമദാനിലെ ഉംറ നിർവഹിക്കുക എന്നുള്ളത് അല്ലെ. റമദാനിലെ ഉംറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, കഴിയുമെങ്കിൽ അല്ലെ, ധാരാളം സാധിക്കുമെങ്കിൽ റമദാനിൽ ഉംറ ചെയ്യുക, അത് വളരെ പുണ്യമുള്ള കാര്യം. അവസാനം ചില ആളുകൾ അവസാനത്തെ പത്ത് തന്നെ വേണമെന്നില്ല, റമദാനിൽ എപ്പോ ചെയ്താലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംറത്തുൻ ഫി റമദാൻ തഅദിലു ഹജ്ജതൻ ഔ ഹജ്ജതു മഅയ്നൻ, അഥവാ റമദാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ തഅദിലു ഹജ്ജ, ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് റമദാനിലെ ഉംറ. അപ്പൊ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ റമദാനിലെ ഒരു ഉംറ ചെയ്യാൻ കഴിയുമെങ്കിൽ സാധിക്കുന്ന ആളുകൾ, എന്നൊരു പ്രവാചകം ആവും, അല്ലെങ്കിൽ ഹജ്ജത്തു മഅയ്നൻ, എന്റെ കൂടെ ഹജ്ജ് ചെയ്തവളെ അല്ലെ, റസൂലുള്ളാന്റെ കൂടെ, റസൂലുള്ള അമീറായിരിക്കുക പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എത്ര പ്രതിഫലമാണോ അത്രയാണ്. നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മള് ഹജ്ജിന് പോകുന്ന ആളുകള് ആദ്യം ഹജ്ജ് ട്രൂപ്പിനോട് ചോദിക്കുക, അമീർ ആരാണെന്നാണ് അല്ലെ. നമ്മളാട്ടില് കാരണം അമീറിനെ നോക്കിയിട്ടാണ് പല ആളുകളും ചെയ്യാറില്ല, നല്ല അമീറാണോ അല്ലെങ്കിൽ അമീറിന്റെ ആ പ്രശസ്തി അല്ലെങ്കിൽ അവന്റെ ഇൽമും കാര്യങ്ങളൊക്കെ. ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹജ്ജത്തു മഅയ്നൻ, എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് തുല്യമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഉംറ ചെയ്തിട്ടില്ല, ലം യഅതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാൻ, പ്രവാചകൻ റമദാനിൽ ഉംറ ചെയ്തിട്ടില്ല. പ്രവാചകന്റെ ഉംറകളൊക്കെ നാല് ഉംറകളാണ് റസൂലുള്ള ചെയ്തത്. യഅതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉ ഉംറ, ഉംറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാല് ഉംറകൾ, അതൊക്കെ ഹജ്ജിന്റെ മാസങ്ങളായ ദുൽഖഅദില. എന്നാൽ റസൂലുള്ളാഹി റമദാനിൽ ഉംറ ചെയ്തില്ല, പക്ഷെ റമദാനിലെ ഉംറക്ക് ശ്രേഷ്ഠതയുണ്ട്. പ്രവാചകൻ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ് ഉണ്ടാകുക, ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് അതിന് ലഭിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഹജ്ജിന്. അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒന്നാണ് റമദാനിലെ പുണ്യങ്ങൾ, അല്ലെ ഇഹ്തികാഫ്, അല്ലെ ഇഹ്തികാഫ്. റമദാനിലെ അവസാനത്തെ പത്ത് വരെയാണ് നമ്മൾ നല്ലതാണ്. ഏ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, كان النبي صلى الله عليه وسلم يعتكف العشر الأواخر من رمضان حتى توفاه الله ثم اعتكف أزواجه من بعده. رسول الله صلى الله عليه وسلم അവസാന തപ്പത്തിൽ, റമദാനിന്റെ അവസാന തപ്പത്തിൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. حتى توفاهم الله, അല്ലാഹു അദ്ദേഹത്തെ വഫാത്ത് ആക്കുന്നത് വരെ ഇഹ്തികാഫ് ഇരിക്കും. ثم اعتكف أزواجه من بعده, പിന്നെ അതിനുശേഷം പ്രവാചകൻ صلى الله عليه وسلمയുടെ ഭാര്യമാരും ഇഹ്തികാഫിരിക്കാൻ. അപ്പൊ അവസാനത്തെ പത്ത് വരെ രണ്ട് ദിവസം കഴിഞ്ഞ, അപ്പൊ നമ്മളൊന്ന് ഒരുങ്ങ തയ്യാറ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഹ്തികാഫിരിക്കാൻ വേണ്ടി അല്ലെ. കാരണം അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഇതിലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഫാത്തിന് സമയത്തോ, കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതകു ഫീ കുല്ലി റമളാനിൻ അശറത അയ്യാം, എല്ലാ റമളാനിലും പത്ത് ദിവസം റസൂലുള്ളാഹി ഇഹ്തികാഫിരിക്കും. ഫലമ്മാ കാന അൽ ആമു അല്ലദി ഖുബില ഫീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിപ്പിക്കപ്പെട്ട വർഷം, അഥവാ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വർഷം, يعتكف 20 يوما رسول الله ആ വർഷം 20 ദിവസം അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഹ്തികാഫിരുന്നു എന്ന്. അതുകൊണ്ട് ഇഹ്തികാഫ് ഇരിക്കുക എന്നുള്ളത് സുന്നത്താണ്, ഏറ്റവും അഫ്ളലാണ് അവസാനത്തെ പത്തിൽ ഇരിക്കുക. യുസ്തഹബ്ബുൽ ഇഹ്തികാഫ് ഫീ റമളാൻ വഗൈറഹുന, റമളാനിൽ അല്ലാത്ത സമയത്തൊക്കെ ഇഹ്തികാഫ് ഇരിക്കുക, അതൊക്കെ സുന്നത്തുള്ള കാര്യമാണ്. പക്ഷേ അഫ്ളല് വല്ല അഫ്ളലു ഫീ റമളാൻ, റമളാനിലാണ് അഫ്ളല്, അത് തന്നെ അവസാനത്തെ പത്തിലാണ്. ഒരാൾ റമളൻ അല്ലാത്ത മാസത്തിൽ പള്ളിയിൽ ഇഹ്തികാഫ് ഇരുന്നാലോ ശരിയാവും, സ്വയാവും, പുണ്യം കിട്ടും, പ്രതിഫലം ലഭിക്കും, റമദാനാണ്. അതുകൊണ്ട് റമദാനിൽ എന്ത് ചെയ്യുക, അവസാനത്തെ പത്തിൽ ഇഹ്തികാഫ് ഇരിക്കുക എന്നത്. എന്താണ് ഇഹ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞു, ഇഹ്തികാഫിന്റെ നിർവചനം, ലുസൂമുൽ മസ്ജിദ്, പള്ളിയിൽ കഴിച്ചു കൂട്ടുക, ലിതഫറുഇ ലിത്വാഅത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ അവിടെ പള്ളിയിൽ കഴിച്ചു കൂട്ടുക, അതാണ് ഇഹ്തികാഫ് എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന് കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനും, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അപ്പൊ ഇഹ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പള്ളിയിൽ ചെലവഴിക്കുന്നതിനാണ്, പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് ഇഹ്തികാഫ് എന്ന് പറയുക എന്നാണ് ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞത്. ഇനി അതിന്റെ ഉദ്ദേശം എന്താ? ഇൻഖിതാഉൽ ഇൻസാനി അനിന്നാസ്, ഒരു മനുഷ്യൻ മറ്റുള്ള ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. എന്തിന്? അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ അനുസരണ ത്വാഅത്ത് ചെയ്യാൻ വേണ്ടി, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പള്ളിയിൽ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അല്ലാഹുവിന്റെ പ്രതിഫലവും അവന്റെ ഫളലും അന്വേഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്, വഇദ്രാകി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, വലിദാലിക യംബഈ അലൽ മുഅതകിഫ്, പള്ളിയിൽ ഭജനമിരിക്കുന്നവന് ഇഅതികാഫിരിക്കുന്നവന് അനുവദനീയമാണ്, അനിവാര്യമാണ്. അൻയഷ്ടഇല, അവൻ ചിലവഴിക്കണം, ബിദ്ദിക്രി വൽ ഖിറാഅതി വസ്സലാത്തി വൽ ഇബാദ, അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട്, ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് പള്ളിയിൽ കഴിച്ചു കൂട്ടുക. ഇനിയോ അവൻ ഒഴിവാക്കണം, ബിമാലിമിൻ ഹദീസി ദുനിയ, അവനക്ക് ആവശ്യമല്ലാത്ത ദുനിയവിയായ വർത്തമാനങ്ങൾ, ഭൗതികമായ സംസാരങ്ങൾ അവൻ ഒഴിവാക്കണം. വലാ ബഅസ, എന്നാൽ അവന് കുഴപ്പമില്ല, അന്യതഹദ്ദസ ഖലീലൻ ബിഹദീസിൻ മുബാഹിൻ മഅ അഹ്ലിഹി ഔ ഗൈരിഹിം ലിമസ്ലഹത്തിൻ, അവന് അനുവദനീയമായ തന്റെ കുടുംബത്തോട് വീട്ടുകാരോട് സംസാരിക്കേണ്ട അനുവദനീയമായ സംസാരങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും മസ്ലഹത്തിന് വേണ്ടി, ഗുണത്തിന് വേണ്ടിയുള്ള ചെറിയ സംസാരങ്ങളോ സംസാരിക്കുന്നത് കൊണ്ട് അവന് യാതൊരു പ്രശ്നവുമില്ല, അവന് യാതൊരു കുഴപ്പവുമില്ല. അതല്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി ദിക്റിലായിക്കൊണ്ട്, നമസ്കാരത്തിലായിക്കൊണ്ട്, സ്വലാത്തിലായിക്കൊണ്ട്, ഇബാദത്തിലായിക്കൊണ്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, സവാബ് ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്, മറ്റുള്ള ആളുകളിൽ നിന്ന് കൊഴിഞ്ഞു നിന്ന് പള്ളിയിൽ താമസിക്കുക എന്നതാണ് ആ ഇഅതികാഫിന്റെ ഉദ്ദേശം എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഇഅതികാഫ്, ഭജനമിരിക്കുക എന്നാണ് റമദാൻ. അത് നമുക്ക് റമദാനിൽ മാത്രം അല്ലെ, അവസാനത്തെ 10 പ്രത്യേക അഫ്ളാണ്. അതുകൊണ്ട് അടുത്ത റമദാനിൽ ഉണ്ടാവും എന്ന് പറയാൻ കഴിയില്ല. ഇനി ഇഅതികാഫ് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടോ 10 ദിവസം ഇരിക്കലാണ് അഫ്ളാൻ. എന്നാൽ ഒരാൾ ഒരു ദിവസം ഇരുന്നാലും, മാത്രമല്ല ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളാഹി പോലുള്ള ആളുകൾ പറഞ്ഞു, കുറച്ച് അല്പസമയം ഇരുന്നാലും ഇഅതികാഫിന്റെ പുണ്യം കിട്ടും, ആ നിയ്യത്തോടുകൂടി പള്ളിയിൽ കഴിച്ചു കൂട്ടിയാൽ. അപ്പൊ ഒരാൾക്ക് എത്രയാണ് കഴിയുക, അതുപോലെ ഇരിക്കുക. 10 ദിവസം ഇരിക്കലാണ് അഫ്ദൽ, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം ഇരുന്നു, അവസാനത്തെ റസൂലുള്ളാഹിന്റെ റമദാനിൽ 20 ദിവസം ഇരുന്നു. അഫ്ദൽ അത് തന്നെയാണ്, അതാണ് ശ്രേഷ്ഠം. ഇനി ഒരാൾക്ക് 10 ദിവസം ഇരിക്കാൻ കഴിയില്ല എങ്കിലോ, ഒരു ദിവസമാണ് ഇരിക്കാൻ കഴിയുക എന്ന സമയം അല്ല, ഒരു ദിവസമാണ് കഴിയുക. അങ്ങനെ കഴിയുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പള്ളിയിൽ ആ നെയ്യത്തോടുകൂടി ഇബാദത്തുകളിലായിക്കൊണ്ട് ദുന്യവിയായ സംസാരങ്ങളിൽ മാറി നിന്നുകൊണ്ട് അവന്റെ സമയം അവന്റെ ചെലവഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അടുത്ത്. അതുപോലെ തന്നെ ഇനി അവസാനത്തെ 10 പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സിയാദത്തുൽ ഇജ്തിഹാദ് ഫിൽ അശ്രിൽ അവാഖിർ, നമ്മൾ റമദാൻ പുണ്യം അവസാനത്തെ 10 അമലുകൾ ചെയ്യാൻ ഒരു ഒരുക്കം നടത്തുക, ഒരു ഇജ്തിഹാദ്, ഒരു പരിശ്രമം വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇപ്പോൾ റിപ്പോർട്ട് വന്നല്ലേ, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹിന. റസൂലുള്ള മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ അവസാനത്തെ 10 ഇബാദത്തുകൾ ചെയ്യാൻ നന്നായി പരിശ്രമിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ദഖല അൽ അശ്ര അൽ അവാഖിർ, അവസാനത്തെ 10 പ്രവേശിച്ചാൽ ഷദ്ദ മിഅസറഹു, പ്രവാചകന്റെ അരയുടുപ്പൊന്ന് പ്രവാചകനെ നല്ല ശക്തമായി എടുക്കും. വഅഹ്യ ലൈലഹു, പ്രവാചകന്റെ രാത്രിയെ പ്രവാചകൻ ജീവിപ്പിക്കും. വഅൈഖല അഹ്ലഹു, പ്രവാചകന്റെ വീട്ടുകാരെ പ്രവാചകൻ ഉണർത്തും. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവസാനത്തെ 10 വരുന്നത്, ഏ റമദാനിലെ അവസാനത്തെ നമുക്ക് പുണ്യം നേടാണ്, അവസാന 10 ഒരുങ്ങുക എല്ലാവിധ ദുന്യവിയ. ആ 10 നമ്മൾ ഇബാദത്തിന് വേണ്ടി കൃത്യമായി ജമാഅത്ത്, നമ്മുടെ ബിസിനസ്, അതുപോലെ തന്നെ കച്ചവടം, തിരക്ക്, ജോലി ഒക്കെ ഉണ്ടാകാം, അതൊക്കെ ഒന്ന് മാറി നിന്ന് അല്ലെങ്കിൽ ഒരു 10 അങ്ങനെ ഇബാദത്തിനായിക്കൊണ്ട് കഴിച്ചുകൂട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇനിയൊരു അവസരം നമുക്ക് ലഭിച്ചേക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ അവസാനത്തെ 10 ഇബാദ്. സ്വതവേ എന്താണ്ടാകലും അവസാനത്തെ 10 പള്ളിയിലൊക്കെ ആള് കുറയും, ഇബാദത്തുകൾക്കൊന്നും ആളുണ്ടാവൂല. അവസാനത്തെ 10 പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഷോപ്പിങ്ങിനുള്ള 10 തന്നെ അല്ലേ. ഏ, എല്ലാ ആളുകളും എവിടെ ഉണ്ടാകുക? കടകളിൽ, പെരുന്നാൾ ഡ്രസ് എടുക്കാൻ, പെരുന്നാളിലുള്ള വിഭവങ്ങൾ വാങ്ങാൻ അല്ലെ. അവസാനത്തെ 10 ഏറ്റവും മുന്നിലാണ്. അവസാന അതാ റമദാനിൽ അന്യ പുണ്യങ്ങൾ നേടാനുള്ള മാർഗങ്ങൾ അവസാനത്തെ 10 പ്രതീക്ഷിക്കണം. തഹറ അൽ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ അത് നമുക്ക് നേടാനുള്ള, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. അത് ഇതിനോടൊപ്പം പറയണ്ട. ഏ, അവസാനത്തെ 10 നമ്മൾ റമദാനിലെ പുണ്യം നേടാനുള്ള പുണ്യങ്ങൾ, റമദാൻ നേടിയെടുക്കാനുള്ള പുണ്യങ്ങളാണ്. നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അതിനെ കാത്തിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഒറ്റയായ രാവിലെണ്ട് തഹറു ലൈലത്തുൽ ഖദ്ർ, നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ കാത്തിരിക്കണം. അത് റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയായ ദിവസങ്ങളിലാണ് ഉണ്ടാകുക. ആ ദിവസങ്ങളിലൊക്കെ അതിനെ പ്രതീക്ഷിച്ച് ഇബാദത്തുകളിൽ അതിന് ഒരുങ്ങിയിരിക്കാനാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, ആളുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പുറത്താണ് അവസാനത്തെ പത്തിൽ. ഇപ്പോ ജമാഅത്തിന് തുടങ്ങുമ്പോ പള്ളിയിലൊക്കെ തറാവീന് നന്നായി ആളുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ 18 അല്ലെ, ഇപ്പൊ ആളുകൾ കുറഞ്ഞു. 4 സൊഫുള്ളത് 1 സൊഫ് 1.5 സൊഫുക്കായി അല്ലെ, ആളുകൾ കുറഞ്ഞു. എവിടേക്കായി ആളുകൾ, ഈ റമദാനില് അന്നാളുകൾ എല്ലാരും മരണപ്പെട്ടിട്ടൊന്നുമില്ല, എല്ലാരും ഇവിടെ ഉണ്ട് അല്ലെ. പക്ഷെ എവിടേക്കാവ് ആളുകൾ, അതാണ് ആദ്യം ഒരു ആവേശം ഉണ്ടാവും, പിന്നെന്ത് ചെയ്യും, അല്ല ഇങ്ങനെ ആവുക അല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം നിശ്ചയിച്ചത് അവസാനത്തിലാണ്, ആവേശം ഉണ്ടാകും ആദ്യത്തേക്കാൾ കൂടുതൽ. കാരണം എന്തേ, അവസാനത്തിലാ ലൈലത്തുൽ ഖദ്ർ ഉള്ളത്, അവിടെയാണ് പുണ്യങ്ങൾ കൂടുതലുള്ളത്, അവിടെയാണ് അവസാനത്തെ പത്തിനാണ് ജീവിപ്പിക്കണ്ടോ. റസൂലുള്ളാഹി വീട്ടുകാരെ ഉണർത്തും, രാത്രിയെ ജീവിപ്പിക്കും, രാത്രി ജീവിപ്പിക്കും. പള്ളിയിൽ നിങ്ങളെ സ്വർക്ക് വർത്താനം പറഞ്ഞിരിക്കാനല്ല, ദുന്യവിയായ കാര്യങ്ങൾ പറഞ്ഞിരിക്കാനല്ല, മരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇബാദത്തുകളിലായിക്കൊണ്ട് ഇക്കറുകളിലായിക്കൊണ്ട് രാത്രി കഴിച്ചുകൂട്ടുക. അഹിയല്ലയില, രാത്രിയെ ജീവിപ്പിക്കുക, രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്തുകളിലായി കഴിച്ചുകൂട്ടുക എന്നാണ് ഇതിനർത്ഥം. അതിനുവേണ്ടി വീട്ടുകാരെ, ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ഉണർത്തുക. അവർക്കും ആ പുണ്യം കിട്ടേണ്ടതുണ്ട്, അവർക്കും ആ നന്മ കിട്ടേണ്ടതുണ്ട്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യണം, ഓർക്കുകയും ചെയ്യുക, അതിനുവേണ്ടി അവരെ അവരെ ഉണർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവസാനത്തെ പത്താകുമ്പോ ധാരാളമായി നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഒരുങ്ങുക, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി നന്നായി ഒരുങ്ങുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ട റമദാനിലെ ഇബാദത്തുകൾ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണ്. ആ രാവിലെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതല്ല. അതുകൊണ്ട് 1000 മാസത്തിലെ ഇബാദത്തുകൾ ചെയ്യുന്ന അത്രയും പുണ്യം ഒരു രാവ് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകുകയാണ്. അള്ളാഹു ആ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം, കാത്തിരിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ള. അതുകൊണ്ട് ഇതൊക്കെ റമദാനിൽ നമ്മൾ നേടിയെടുക്കണം. ഒരു കാര്യം കൂടെ, ഒരു അവസാനത്തെ ഒരു കാര്യം കൂടെ, അൽ ഇഖ്സാറുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക അല്ലെ. റമദാനിലാണ് നമ്മളുള്ളത്, പാപമോചനത്തെ വർദ്ധിപ്പിക്കുക. അത് അവസാനത്തിലേക്ക് ഞാൻ മാറ്റിവെച്ച, ധാരാളമായി ഇസ്തിഗ്ഫാർ പാപമോചനം നമ്മൾ നടത്തുക എന്നുള്ളതാണ് അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരു ദിവസം 100 കണക്കിന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു അല്ലെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും ചെയ്യണം. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, ഞാൻ ഒരു ദിവസം 100 കണക്കിന് മഅസൂമായ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ ഓരോ ദിവസവും 100 കണക്കിന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന്. അവിടെ നമ്മളൊക്കെ നമ്മുടെ പാപങ്ങൾ, റസൂലുള്ള പറഞ്ഞില്ലേ, മൻ അദ്രക റമളാൻ, ഒരാൾക്ക് റമളാൻ വന്നെത്തി, ഫലം യുഗ്ഫർ ദംബഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഫമത്ത, പിന്നെ എപ്പോഴാ പൊറുക്കപ്പെടുക. റമളാൻ വന്നെത്തിയിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, തൗബ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ എപ്പോഴാ പൊറുക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിമ്പർ കയറുമ്പോൾ ആമീൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഏയ് ഖുതുബകളിലൂടെ ക്ലാസ്സിലൊക്കെ അല്ലെ. ഒന്നെന്താ, റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹി സ്വലാം ആമീൻ പറഞ്ഞല്ലേ. ഒരാൾക്ക് റമദാൻ വന്നെത്തുകയും മൻ അദ്രക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദല്ലാഹ്, ഒരാൾക്ക് റമദാൻ വന്നെത്തിയിട്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, നബി ആമീൻ പറഞ്ഞു. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകളുടെ കൂട്ടത്തിൽ റൂഹുൽ അമീൻ എന്ന് പറയുന്ന ജിബ്രീൽ അലൈഹി സ്വലാം, മലക്കുകളുടെ കൂടുതൽ ശ്രേഷ്ഠവാനായ ആളാണ് പ്രാർത്ഥിക്കുന്നത്. ആമീൻ പറയുന്നത് ആരാ? അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നു. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ മഹത്വം എത്രയാ? അവിടെ തന്നെ പാപങ്ങൾ പൊറുക്കാൻ. എന്താ ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം? അത് പഠിക്കണ്ടേ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലെത്തിയിടുക. കഴിഞ്ഞ ജീവിതത്തിൽ വന്നുപോയ, കഴിഞ്ഞു വന്ന പോയ. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? വരാനിരിക്കുന്നത് അതിൽ ഉൾപ്പെടും, വരാനിരിക്കുന്ന ഭാവി കൂടി ഉൾപ്പെടും. അതാണ് തൗബയും ഇസ്തിഗ്ഫാറും. തൗബയാണെങ്കിൽ അതിന് 4 ഷർത്തുണ്ട്. 3 ഷർത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട് സൃഷ്ടികളുമാകുമ്പോൾ ഒരു ഷർത്ത്, അങ്ങനെ 4 ഷർത്ത് പറഞ്ഞു. അതിലൊരു ഷർത്താണെന്ത്? ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല. ഇസ്തിഗ്ഫാർ അതല്ല, വന്നു പോയതിനെ ഖേദിക്കണം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളെ അള്ളാഹുവിനോട് പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ പൊറുക്കുന്നു, അള്ളാഹുവിനെ പുറത്തു തരണേ പറയാം. തൗബ എങ്ങനെയല്ല, മറിച്ച് ചെയ്ത പാപം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ്, ഖേദത്തോടുകൂടി ഏറ്റുപറഞ്ഞ്, ഇനി ഒരിക്കലും ഞാൻ ആ പാപത്തിലേക്ക് മടങ്ങിപ്പോകുകയില്ല എന്ന തീരുമാനത്തോടുകൂടി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാണ്. അതാണ് തൗബ. നമ്മൾ റമദാനിൽ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ നടത്തുന്നതോടൊപ്പം നമ്മൾ തൗബയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിലേക്ക്. ഇനി ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എന്താ? നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബ മംഗളം ആർക്ക്? ലിമൻ വുജീദ ഫീ സുഹൈഫതിഹി ഇസ്തിഗ്ഫാരൻ കസീറ, തന്റെ ഏടിൽ അഥവാ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളുടെ ഏടുകൾ നൽകപ്പെടും. വലത് കൈകളിലൂടെ സ്വീകരിക്കപ്പെടുന്ന ആളുകളുണ്ട്, പിൻഭാഗത്തിലൂടെ ഇടത് കൈകളിലൂടെ സ്വീകരിക്കപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ നൽകപ്പെടുന്ന ഏടുകൾ ധാരാളം ഇസ്തിഗ്ഫാറുകൾ കാണപ്പെടുന്ന ഒരു വ്യക്തിക്ക് തൂബ മംഗളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പാർക്ക മംഗളം, ലിമൻ വുജിദ ഫീ സുഹൈഫതിഹി ഇസ്തിഗ്ഫാരൻ കസീറ, തന്റെ ഏടുകളിൽ ധാരാളം ഇസ്തിഗ്ഫാറിനെ കാണുന്നവർക്ക് മംഗളം, അവർക്ക് അനുബോധനം, ആശംസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ പേജുകളിൽ, നമ്മുടെ ഏടുകളിൽ നാളെ പരലോകത്ത് നൽകപ്പെടുമ്പോ ധാരാളം ഇസ്തിഗ്ഫാർ അതിലുണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ പാപമോചനം തേടേണ്ടതുണ്ട്. അങ്ങനെ പാപമാണ്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞു കേട്ടോളൂ. ഏ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗലം തുദിനിബൂ ലദഹബല്ലാഹു ബിക്കും, ലൗലം തുദിനിബൂ, തെറ്റ് ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് എങ്കിൽ, ലദഹബല്ലാഹു ബിക്കും, അള്ളാഹു അവരെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകും. അതിനർത്ഥം എന്താ? അള്ളാഹു അവരോട് ഇല്ലാതാക്കും. ഏ, ഇവിടെ ഒരു സമൂഹം തെറ്റ് ചെയ്യാത്ത, പാപം ചെയ്യാത്ത ഒരു വിഭാഗമാണ് ലോകത്ത് എങ്കിൽ, അള്ളാഹു പെട്ടെന്ന് അവരെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി കളയും, അവരെ മരിപ്പിച്ചു കളയും. വേഗം അള്ളാഹു തിരിച്ചു വിളിക്കും. ഏ, തെറ്റൊന്നുമില്ല, പാപമൊന്നും സംഭവിക്കാത്തൊരു വിഭാഗം ആളുകളാണ് ഇവിടെ ഉള്ളത് എങ്കിൽ, അള്ളാഹിന്റെ റസൂൽ പറയും, എന്റെ ആത്മാവാഴുക, അവരല്ലാഹു ബിക്കും, അള്ളാഹു അവരെ കൊണ്ടുപോകും. അള്ളാഹു ഇത് ദുനിയാവുന്ന അവരെ മാറ്റിക്കളയും. എന്നിട്ടോ വലജാ അബി കൗമിൻ, മറ്റൊരു ജനതയെ പകരം കൊണ്ടുവരും. ആ ഓല കൊണ്ടുപോയാൽ പിന്നൊരു ജനതയെ കൊണ്ടുവരും. ആ ജനതയുടെ പ്രത്യേകത എന്താ? യദിനി ബൂന, അവർ പാപം ചെയ്യുന്നവരാണ്, അവർ തെറ്റ് ചെയ്യുന്നവരാണ്, അവരുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുന്നവരാണ്. പക്ഷേ ആ തെറ്റ് സംഭവിക്കുന്നതോടൊപ്പം ഫയസ്തഗ്ഫിറൂനല്ലാഹ, അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ തേടുകയും ചെയ്യും. അങ്ങനെ തേടിയാൽ ഫയഗ്ഫിറു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അവ തെറ്റ് എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അള്ളാഹു പറഞ്ഞാണ്, തെറ്റൊന്നുമില്ലാത്തൊരു കൗമാണ്, ഒരു ജനതയാണ് ഇവിടെയെങ്കിൽ, അള്ളാഹു അവരെ ഇല്ലാതാക്കും. ഈ ദുനിയാവിന്ന് അള്ളാഹു അവരെ കൊണ്ടുപോകും, മരിപ്പിച്ചു കളയും. എന്നിട്ട് പകരം ഒരു വിഭാഗത്തെ കൊണ്ടുവരും. ആ വിഭാഗത്തിന്റെ പുറത്തെ ഒരു തെറ്റ് ചെയ്യും, പാപങ്ങൾ ഒരു ജീവിതത്തിൽ വരും. ഏയ്, അതാണ് റസൂദ പറഞ്ഞ് യുദിനി ബൂന, അവർ പാപം ചെയ്യുന്നവരാണ്, ദമ്പ് ചെയ്യുന്നവരാണ്. പക്ഷേ പാപം ചെയ്യുന്നവരുടെ കൂടെ അവർക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? ഫയസ്തഗ്ഫിറൂനല്ലാഹ, അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോ, അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ, അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ചോദിച്ചാൽ ഫയഗ്ഫിറു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു ബനി ആദമുൻ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, ആദമിന്റെ സന്തതികളൊക്കെ പാപം ചെയ്യുന്നവരാണ്, അവരുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വരും, പാപങ്ങൾ വരും. എന്നാൽ വഖൈറുൽ ഖത്താഇന, പാപം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ, അത്തവ്വാബൂൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്, ഖേദിച്ച് മടങ്ങുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സത്യവിശ്വാസികളുടെ സ്വഭാവം സവിശേഷത പറഞ്ഞപ്പോ അവരുടെ കൂട്ടത്തിൽ പറഞ്ഞതെന്താ? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. സത്യവിശ്വാസികളുടെ ഒരുപാട് സ്വഭാവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ്, വല്ലദീന ഇദാ ഫഅലൂ, അവർ പ്രവർത്തിച്ചാൽ, ഫാഹിശതൻ, മ്ലേച്ഛമായ മോശമായ വല്ല കാര്യങ്ങളും അവർ ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, അതല്ല അവരുടെ സ്വന്തം നഫ്സുകളോട് അവർ അക്രമം ചെയ്തു പോയാൽ, ദക്കറുല്ലാ, അവർ പെട്ടെന്ന് അള്ളാഹുവിനെ ഓർക്കുകയും എന്നിട്ട് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ വന്നുപോയ പാപങ്ങൾക്ക് അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. അത് തെറ്റ് സംഭവിച്ചാൽ തെറ്റ് വരും, അള്ളാഹു പറ്റിപ്പോയല്ലോ, അള്ളാഹുവെ പുറത്തു തരണേ, പെട്ടെന്ന് ഒരു അള്ളാഹനെ ഓർക്കും. ഒരു തെറ്റ് മനുഷ്യനാണ്, മനുഷ്യ സഹജ, തെറ്റ് സംഭവിക്കാം, പാപങ്ങൾ സംഭവിക്കാം. അങ്ങനെ വന്നാൽ സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്താ? ഓൻ വേഗം അള്ളാഹുവിനെ ഓർക്കും, എന്നിട്ട് അള്ളാഹുവിനോട് ആ തെറ്റിനു വേണ്ടി പൊറുക്കനെ തേടും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. എന്നിട്ട് അള്ളാഹു ചോദിക്കാം, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അള്ളാഹുവല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുണ്ട്? അള്ളാഹുവല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുണ്ട്? ദുനിയാവ് അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവല്ലാത്ത ഏത് പടപ്പുകളുമാകട്ടെ, സൃഷ്ടികളാകട്ടെ, ഔലിയാക്കന്മാരാകട്ടെ, അമ്പിയാക്കന്മാരാകട്ടെ, ഉൾക്കൊന്നും പാപം കൊടുക്കാം, അള്ളാഹുവല്ലാതെ പാപം കൊടുക്കാൻ വേറെ ഒരാളുമില്ല. എന്നിട്ട് അവസാനം സത്യവിശ്വാസികളോട് സ്വഭാവം കൂടി പറഞ്ഞു, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അവർ മനസ്സിലായി കഴിഞ്ഞാൽ, അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, അവർ ചെയ്തതിന്റെ മേൽ അവർ ഉറച്ചു നിൽക്കുകയില്ല, ഷഡിച്ചു നിൽക്കുകയില്ല. തെറ്റാന്ന് ബോധ്യപ്പെട്ട പിന്നെ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് അയിമ ഉറച്ചു നിൽക്കൂല. ആ സത്യവിശ്വാസികളുടെ കൂടെ തെറ്റാ, ചെയ്ത തെറ്റാ, തെറ്റാണ്, അള്ളാഹു പുറത്തെറ്റാ, ഞാൻ ചെയ്ത തെറ്റാണ്, ആ തെറ്റവർ സമ്മതിക്കും. പിന്നെയും അതിങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അതിന്റെ മേൽ അവർ ഷഡിച്ചു നിൽക്കുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. അത് സത്യവിശ്വാസികളുടെ ഗുണമായിട്ടാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. അപ്പൊ സത്യവിശ്വാസികളുടെ ഗുണമാണെന്ത്? ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക എന്നുള്ളത്. ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. പരലോകത്ത് ദുനിയാവിയായിട്ട് ഒരുപാട് ഗുണങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭിക്കുമെന്നാണ്. ഏ പരലോകത്ത് അള്ളാഹു നാളെ തൗബ തരും, അല്ലാത്തതിന് അള്ളാഹു നാളെ പരലോകത്തത് കൊണ്ട് ഒരുപാട് വിജയം സ്വർഗം ലഭിക്കും. ദുനിയാവിയായ ലോകത്ത് ഒരുപാട് ഗുണങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭിക്കാനുണ്ട് എന്നാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നതിലൂടെ, പശ്ചാത്തപിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, അതുപോലെ തന്നെ അള്ളാഹു നമ്മുടെ തിന്മകളെ തിന്മകളാക്കി മാറ്റിത്തരും, അതുപോലെ തന്നെ അള്ളാഹു ഭൗതികമായ വിഭവങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നതിലൂടെ നമുക്ക് തരും. അതുമായി ബന്ധപ്പെട്ടതാണ് ഒരു ഹസനുൽ ബസറി റഹിമഹുല്ലയുടെ ഒരു ഉദ്ധരണി. അദ്ദേഹം പറയാൻ, ഹസനുൽ ബസറി റഹിമഹുല്ല പറയാൻ, അന്ന റജുലൻ ശക്കാ ഇലൈഹി അൽ ജദബ, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് വരൾച്ച നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് ആവലാതി പറഞ്ഞു. അപ്പോൾ ഹസൻ അൽ ബസറി അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫരില്ല, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. അങ്ങനെ വക്ഷക്കാ ഇലൈഹി ആഹർ അൽ ഫഖർ, മറ്റൊരാൾ വന്നുകൊണ്ട് ഹസൻ അൽ ബസറി റഹിമഹുള്ളയോട് മറ്റൊരാൾ വന്നിട്ടുകൊണ്ട് ആവലാതി പറഞ്ഞു, ഞങ്ങൾക്ക് ദാരിദ്ര്യം, എനിക്ക് ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്. അപ്പോഴും അദ്ദേഹത്തോട് ഹസൻ അൽ ബസറി റഹിമഹുള്ള പറഞ്ഞു, ഇസ്തഗ്ഫരില്ല, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വീണ്ടും വേറൊരാൾ, വശക്കാ ഇലൈഹി ആഹർ ജിഫാഫ ബുസ്താനിഹി, വേറൊരാള് ഹസനുൽ ബസീർ റഹിമഹുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ തോട്ടങ്ങൾ അഥവാ എന്റെ കൃഷി വിഭവങ്ങളൊക്കെ ഉണങ്ങിപ്പോയി, അതുകൊണ്ട് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ആവലാതി പറഞ്ഞു. അപ്പോഴും ഹസനുൽ ബസീർ റഹിമഹുള്ള അദ്ദേഹത്തോട്, ഇസ്തഗ്ഫിരില്ല, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്ത്, പാപമോചനം. വശക്കാ ഇലൈഹി ആഹർ, മറ്റൊരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് ആവലാതി പറഞ്ഞു, അദുമുൽ വലദ്, എനിക്ക് ഇതുവരെ കുട്ടി ഉണ്ടായിട്ടില്ല, ഞാൻ ഒരുപാട് കാലമായി വിവാഹം കഴിച്ചിട്ട് സന്താനം ഉണ്ടായിട്ടില്ല. അപ്പോഴും ഹസനുൽ ബസറി റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേട്. എന്നിട്ട് ഈ ആളുകളോടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് സുമ്മ തല അലൈഹിം ആദിഹിൽ ആയ, പിന്നെ അദ്ദേഹം ഈ ആയത്ത് അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ആര്? നേരത്തെ വരൾച്ചയാണെന്ന് പറഞ്ഞ ആളോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ ആളോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു, അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങൾ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞ ആളോട് ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു, സന്താനമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളോടും ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കുന്ന ആയത്തേതാ? വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദറാറ വയുംദിദുക്കും ബി അംവാലി വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ എന്ന ആയത്ത് അദ്ദേഹം ഓതിക്കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. യുർസിൽ സമാ അലൈക്കും ഇദ്റാറ, അല്ലാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? വെള്ളം ഇറക്കിത്തരും. വയുംദിദുക്കും ബി അംവാലി വബനീൻ, സമ്പത്തും സന്താനങ്ങളെയും അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ, അള്ളാഹു നിങ്ങൾക്ക് തോട്ടങ്ങളും കൃഷികളും നദികളും ഒക്കെ അള്ളാഹു തരും എന്നാണ് ഹസനുൽ ബസറി റഹിമഹുള്ള ആ വന്ന ആളുകൾക്ക് പിന്നെ ഈ ആയത്തുകളാണ് പാരായണം ചെയ്തത്. ദുന്യവിയായ ഇസ്തിഗ്ഫാർ കൊണ്ട് ദുന്യവിയായ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് നൽകും, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തരും. എന്നാൽ ഇസ്തിഗ്ഫാറിനുള്ള ഒരുപാട് മേഖലകളുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, ധാരാളമായി പ്രാർത്ഥിക്കണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. റമദാനാണ്, റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആത്മാർത്ഥമായ റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ് നമ്മുടെ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഈ റമദാനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഈ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റമദാനിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഇസ്തിഗ്ഫാറിന് വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, തൗബ ചെയ്യണം. അതോടൊപ്പം അള്ളാഹു നമുക്ക് പാപങ്ങൾ പുറത്തു ചെല്ലാനുള്ള ചില മാർഗങ്ങളുണ്ട്. അത് നമ്മൾ ഈ റമദാനാണ് മനസ്സിലാക്കിയ കഴിയുന്ന പരമാവധി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഏ റമദാനിലൂടെ അസ്ബാബ് മഗ്ഫിറത്തു ദുനൂബ്, പാപങ്ങൾ പൊറുക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പ്രത്യേകം ഒരു റിസാലകൾ തന്നെ കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരു 10 കാര്യങ്ങൾ പറഞ്ഞുതരാൻ നമുക്ക് ഉപകാരപ്പെടും ഈ റമദാനിൽ. ഒന്നാമത് പാപങ്ങൾ പൊറുക്കാനുള്ള അസ്ബാബ് മഗ്ഫിറത്തു ദുനൂബിൽ ഒന്നാമത്തെ കാര്യമാണ് അൽ ഇസ്ലാം, ഇസ്ലാമാകുക, മുസ്ലിമാകുക എന്നുള്ളത് അല്ലെ. കുഫ്റിന്ന് കഫർ, ഒരാള് കാഫിറായ അവിശ്വാസിയായ ഒരാള് ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അയാളുടെ എല്ലാ മുൻകഴിഞ്ഞ പാപങ്ങളും അതിലൂടെ പൊറുക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞു, ഖുൽ ലില്ലദീന കഫറു, പ്രവാചകരെ, സത്യനിഷേധികളോട് പറഞ്ഞേക്കുക, ഇൻ യൻതഹു, അവർ വിരമിക്കുകയാണെങ്കിൽ, ആ കുഫ്റിൽ നിന്ന് അവർ വിരമിക്കുകയാണെങ്കിൽ, യുഗ്ഫറു ലഹും മാ ഖദ് സലഫ്, അവരുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ അവർക്ക് പൊറുക്കപ്പെടും. അള്ളാഹു റസൂലുള്ളാഹിനോട് പറയാൻ, അഥവാ സത്യനിഷേധികളായ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും, മുസ്ലിമാകുന്നതോടുകൂടി ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അമ്മ അലിംത, എന്ന നീ അറിയണം, അന്നൽ ഇസ്ലാമ യഹദമു മാ കാന ഖബ്ല, ഇസ്ലാം എന്നുള്ളത് അതിനു മുമ്പുള്ള മുഴുവൻ പാപങ്ങളെയും ഇല്ലാതാക്കി കളയുന്നതാണ്. ഏ, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ മുസ്ലിമായ നാവുകൊണ്ട് മുസ്ലിമാകല്ല, യഥാർത്ഥ ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാവിധ പാപങ്ങളും ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഇസ്ലാമാകുക, മുസ്ലിമാകുക എന്നുള്ളത്. രണ്ടാമത്തേത് അൽ ഹിജ്റത്തു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഹിജ്റയാണ് പാലായനമാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹിയൽ ഇൻതിഖാലു മിൻ ദാരിൽ കുഫ്രി ഇലാ ദാരിൽ ഇസ്ലാം, കുഫ്രിന്റെ പ്രദേശത്തുനിന്ന് ഇസ്ലാമിന്റെ പ്രദേശത്തേക്ക് യാത്ര പോകുക, നീങ്ങുക എന്നുള്ളതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ. അഥവാ കുഫ്രിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യുക, അങ്ങനെ ഹിജ്റ പോകുന്നതിലൂടെയും അല്ലാഹു സുബ്ഹാനഹു തആല അതിനും അല്ലാഹു പറഞ്ഞു, ثم ان ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا وصبروا ان ربك من بعدها لغفور رحيم. ഏ, ثم ان ربك للذين هاجروا من بعد ما فتنوا, പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകൾ തീർച്ചയായും നിന്റെ രക്ഷിതാവ്. അങ്ങനെ ഹിജ്റ പോയ ആളുകൾക്ക് സുമ ജാഹദു വ സബറു, അവരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ക്ഷമിക്കുകയും ചെയ്ത ആളുകൾക്ക്, ഇന്ന റബ്ബക മിൻ ബഅദിഹ ലഗഫൂർ റഹീം, അതിനുശേഷം തീർച്ചയായും നിന്റെ രക്ഷിതാവിനെ ഏറെ പൊറുക്കുന്നവനായിക്കൊണ്ടും കരുണ ചെയ്യുന്നവനായിക്കൊണ്ടും അവർക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് അല്ലാഹു പറ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുക അവന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, വഅന്നൽ ഹിജ്റത തഹദമു മാ കാന ഖബ്ലഹ, ഹിജ്റ അതിനു മുമ്പുള്ള പാപങ്ങളെ ഇല്ലാതാക്കി കളയും. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കുഫറിന്റെ നാടിന് ഇസ്ലാമിന്റെ നാടിലേക്ക് ഹിജ്റ പോയാൽ, അന്ന് റസൂലുള്ളാഹി കാലത്ത് ഹിജ്റ അല്ലെ, ഹിജ്റന്റെ ആവശ്യങ്ങൾ അല്ലെ, ഹിജ്റ പോകേണ്ട സന്ദർഭങ്ങൾ വരികയാണ്, ഹിജ്റ പോകുന്നതിലൂടെ അവന്റെ ദീയം പാപങ്ങളില്ലായ്മ ചെയ്യും, പൊറുക്കപ്പെടുമെന്ന്. മൂന്നാമത്തത് അൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യകരമായ ഹജ്ജ്. ഏ, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണമെന്ന് ഞാൻ പറഞ്ഞു, തൗബ ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങളാ പറയുന്നത്. അതിൽ മൂന്നാമത്തത് അൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യപരമായ ഹജ്ജ് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഹജ്ജ യഹദമു മാ കാന ഖബ്ലഹ്, തീർച്ചയായും ഹജ്ജ് അജ്ജിന് മുമ്പുള്ള അഥവാ ഹജ്ജിന് മുമ്പുള്ള പാപങ്ങളെ ഹജ്ജ് ഇല്ലാതാക്കി കളയുമെന്നാ റസൂലുള്ളവർ. മാത്രമല്ല പ്രവാചകനും പറഞ്ഞത്, മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ്, ഒരാള് ഹജ്ജ് ചെയ്തു, അവന്റെ ജീവിതത്തിൽ യാതൊരു അനാവശ്യ പ്രവർത്തനങ്ങളോ തെമ്മാടിത്തരങ്ങളോ മോശമായ സംസാരങ്ങളോ ഇല്ല എങ്കിൽ, ചെയ്തിട്ടില്ല എങ്കിൽ, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയാണ് അവൻ മടങ്ങി വരിക എന്ന് റസൂല. ഏ, പുണ്യകരമായ ഒരു ഹജ്ജ് ചെയ്ത് ഒരാള് മടങ്ങി വരുമ്പോ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് അവൻ തിരിച്ചു വരുന്നത്. എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധനായി, പാപങ്ങളിൽ നിന്ന് മുക്തനായി അവൻ വരുന്നത് എന്ന്. അതുകൊണ്ട് ഹജ്ജ് നമ്മുടെ പാപങ്ങളെ പൊറുക്കാനുള്ള ഒരു മാർഗം, ഒരു കാരണമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അതിലൂടെ പൊറുക്കപ്പെടും. ഇനി അടുത്തത് അദ്-ദിക്റു ഇൻദ സമാഇൽ അദാൻ, ബാങ്ക് കേൾക്കുന്ന സമയത്തുള്ള ദിക്റു. ബാങ്ക് കേൾക്കുമ്പോ ബാങ്കിന് ജവാബ് പറയണം അല്ലെ. അങ്ങനെ ആ ജവാബ് പറയുന്ന സമയത്തൊരു ദിക്റു കൂടിയുണ്ട്. അത് ഏതാ ദിക്റു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്വദല്ലാഹില്ലാ അതുപോലെ തന്നെ അശ്വതന്നമോ റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് അവ പറയുമ്പോഴും അതല്ലെങ്കിൽ ബാങ്കിന് ശേഷം ഒരാള് ആ സമയത്ത് പറയാണ് ഹീന യസ്മാഉൽ മുഅദ്ദിൻ, മുഅദ്ദിൻ പറയുന്ന കേൾക്കുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞു അന അശ്വദല്ലാ ഇലാ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വ അശ്വദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു. അശ്വദല്ലാ ഇലാ ഇല്ലല്ലാഹു അശ്വദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന് പറഞ്ഞു. റളീതു ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ റസൂല എന്ന് പറഞ്ഞാൽ, ഒരാൾ അങ്ങനെ പറഞ്ഞാൽ ഏ വബിൽ ഇസ്ലാമി ദീന എന്നും വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് റസൂല വബി മുഹമ്മദ് നബിയ എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹിന, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ. ഒന്ന് അശ്ഹദുല്ലാ ഇലാഹ അശ്ഹദുല്ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതിന് അത് രണ്ടും പറഞ്ഞതിന് ശേഷം റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമി ദീന എന്ന് പറയണമെന്നും വന്ന റിപ്പോർട്ടുകൾ കാണാം. അതല്ല ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അശ്ഹദുല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുർ റസൂലു റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ശേഷം ആ ദുആ ചെയ്യുക, അങ്ങനെ പ്രാർത്ഥന റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമി അതിന് കൂടെ പ്രാർത്ഥിക്കാൽ എന്താണ് ഉഫിറ ലഹു മാ തഖദ്ദമ മിനൽ, കഴിഞ്ഞു പോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും. നോക്കുക, നമ്മളെ പാപം പൊറുക്കാനുള്ള മാർഗങ്ങളാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ച് നമ്മളെ പാപങ്ങൾ എന്ത് ചെയ്യും, വന്നു പോയതൊക്കെ ജീവിതത്തിൽ വന്ന ചെറുതു പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇനി അഞ്ചാമത്തത്, മൻ വാഫഖ തഅമീനുഹു തഅമീനുൽ മലായിക, മലക്കുകളുടെ ആമീനുമായി കൊണ്ട് ആമീൻ യോജിച്ചു വരിക. അതാ എവിടെയാണത്, സൂറത്ത് ഫാത്തിഹ ഓതുമ്പോ അവസാനം വലല്ലാലി എന്ന് പറയുന്നത്. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ അമ്മനൽ ഇമാമു ഫഅമീനു, ഇമാമ ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നേരെ മരിച്ച ഇമാമു വലല്ലാലി എന്ന് പറഞ്ഞാൽ ആമീൻ എന്ന് പറയാം. അല്ല, ഇമാമു ഓരോ ആയത്തും നിർത്തി നിർത്തി ഓതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെ ഓതാറുള്ളതെന്നാ ഖുർആൻ ഓതുമ്പോ നമസ്കാരത്തിൽ ഓരോ ആയത്. അങ്ങനെ ഇമാമു വലല്ലാലി എന്ന് പറഞ്ഞ് നിർത്തും, നമ്മൾ വലല്ലാലി ഓതാം, നമുക്ക് ഇമാമിന്റെ കൂടെ ഓവർടേക്ക് ചെയ്യാതെ ഓതാണല്ലോ. എന്നിട്ട് ഇമാമ് ആ എന്ന് പറഞ്ഞാലേ നമ്മൾ ആമീൻ പറയാൻ പാടുള്ളൂ. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയും എന്നാ ഹദീസിലുള്ളത്. അല്ലാതെ ഇമാമു വലല്ലാലിയും പറഞ്ഞ ആമീൻ പറയണം എന്നല്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ഇമാം ആമീ വലല്ലാലി എന്ന് പറഞ്ഞ് നിർത്തുമെങ്കിൽ നമ്മൾ ബേക്ക് ആമീ എന്ന് പറയല്ല. ഇമാം വലല്ലാലി പറഞ്ഞ ഇമാം ആ എന്ന് തുടങ്ങിയാലേ നമ്മള്, അവിടെ അലിഫാണ്, അലിഫ് ആമീൻ അലിഫിനെ ഉള്ളൊരു മദ്ദുടൂലേ, ആ എന്ന് നീട്ടണ്ട്, ആ എന്ന് ഇമാമ് നീട്ടുമ്പോൾ ഇമാമിനോട് കൂടെ അങ്ങനെ ഇമാമു ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയും. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനുൽ മലായിക, അങ്ങനെ ഇമാമിന്റെ ആമീനും നിങ്ങളുടെ ആമീനും മലക്കുകളുടെ ആമീനോട് യോജിച്ചു വരികയാണ് എങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നമ്മളൊന്ന് മനസ്സ്, ഇമാമിന് കൂടെ ആമീൻ പറയാം, ഇമാം ആമീൻ പറയുമ്പോൾ ആമീൻ പറയാം, അതിനോട് കൂടെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞ വേറെ ഇമാം ആമീൻ പറയും, ആ ആമീനോട് കൂടി നമ്മുടെ ആമീന് യോജിച്ചു വന്നാൽ നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും, അതിലൂടെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തത്, മൻ വാഫ അല ആറാമത്തത്, മൻ വാഫഖ ഖൗലുഹു സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഖൗലുൽ മലായിക. ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ മാമൂമിങ്ങൾ റബ്ബനാ വലക്കലം, അപ്പൊ മലക്കുകൾ പറയുന്നു, അത് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ മലക്കുകളുടെ വാക്കിനോട് യോജിച്ചു വന്നാൽ അവരുടെ ഹദീസ് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൽ ഇബാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ, നിങ്ങൾ ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്നോ റബ്ബന അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയാം. എങ്കിൽ ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലുൽ മലായിക, തീർച്ചയായും അത് മലക്കുകളുടെ വാക്കുകളോട് യോജിച്ചു വരികയാണെങ്കിൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും അല്ലേ. ആണ് അപ്പൊ ഇമാമ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ്, റബ്ബനാ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്നുണ്ട്, റബ്ബനാ വലക്കൽ ഹംദ് എന്നുണ്ട് എന്നുണ്ട്. അതിനോട് മലക്കുകളും യോജിച്ചു വന്നാൽ അതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവിടെ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അവിടെ പൊറുക്കപ്പെടും. ഇനി ഏഴാമത്തത്, സ്വലാത്തു റക്അത്തൈനി ലാ സഹ്വ ഫീഹിമാ, രണ്ട് റക്അത്ത് അതിന് പകരമായി വേറൊന്നുമില്ല, രണ്ട് റക്അത്ത് നമസ്കാരം. ഏതാ മൻ തവല്ലഅ, ഒരാൾ ഉളൂ ചെയ്തു, ഫഹസ്സന അൽഉളൂഅ, ഏറ്റവും നല്ല രൂപത്തിൽ ഉളൂ ചെയ്തു, സുമ്മ സ്വല്ല റക്അത്തൈനി, പിന്നെ അവൻ രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ, ലാ സഹ്വ ഫീഹിമാ, അവന് അതിനെ പുതുല്യമേ എന്ത് ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും. നോക്കൂ നിങ്ങൾ, ഇതിലെന്താണുള്ളത്, ഉളൂഇന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം, ഒന്നു കൊടുത്ത ഒന്നുവിന്റെ രണ്ട് റമദാനാണ്, നമ്മള് ഒന്ന് ശ്രദ്ധിച്ചാല് ഇപ്പൊ പള്ളിയിലൊക്കെ ഇനി എഴുത്തിക്കാഫൊക്കെ ഇരിക്കുമ്പോ എന്ത് ചെയ്യാ, രാത്രി നമസ്കാരം നമ്മൾ ഇമാമിനോട് കൂടെ പഴയ നമസ്കരിച്ചിട്ടുണ്ടാവും, പിന്നെ നിസ്കരിക്കല. അപ്പൊ ഒന്നു കൊടുത്താൽ ഒന്നുവിന്റെ രണ്ട് റക്കത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്, അത് നിർവഹിക്കാം. അങ്ങനെ ഒന്നുവിന്റെ രണ്ട് റക്കത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ എട്ടാമത്തത് അൽ മസ്ഹുൽ ഹജറുൽ അസ്വദ് വ റുക്നുൽ യമാനി, ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. ഹജറുൽ അസ്വദിനെ സ്പർശിക്കുക, റുക്നുൽ യമാനി എന്നെ സ്പർശിക്കുക, അല്ലെ ഹജറുൽ അസ്വദ് തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിനെ സ്പർശിക്കുക, ചുംബിക്കുക, കഴിയുമെങ്കിൽ ചുംബിക്കുക, അവിടെ സ്പർശിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മസ് ഹജറുൽ അസ്വദ വ റുക്നുൽ യമാനി യഹത്താനിൽ ഖതായ ഖതഅൻ. ഏ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹജറുൽ അസ്വദിനെ സ്പർശിക്കുകയോ റുക്നുൽ യമാനിനെ സ്പർശിക്കുകയോ ചെയ്താൽ ആ സ്പർശിക്കുന്നതിലൂടെ അയാളുടെ പാപങ്ങളെ ഇല്ലാതാക്കി കളയുന്നതാണ്. അവ രണ്ടും അവ രണ്ടും സ്പർശിക്കുന്നതിലൂടെ അവരുടെ പാപങ്ങൾ അതിൽ മായ്ച്ചു കളയുന്നതാണ്. അപ്പോ ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഹജറുൽ അസ്വദിനെയും ഉർക്കുനുൽ യമാനിയൊക്കെ സ്പർശിക്കുക എന്നുള്ളത് പാപം ഓർക്കാനുള്ള കാരണമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്. ഒമ്പതാമത്തത് അല്ലിജിത്തിമാ വാല ദിക്കിരില്ല, ഇതുപോലെ അള്ളാഹുവിന്റെ ദിക്കറിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. റബ്ബിന്റെ ദിക്കർ അഥവാ അള്ളാഹുവിനെ സ്മരിക്കുന്ന അവന്റെ ദീന് പഠിക്കുന്ന വേണ്ടി ഒരുമിച്ച് കൂടി ഇജ്തിമാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ അലാ ദിക്രില്ല, ഒരു സമൂഹം ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ ദിക്ര വേണ്ടി വരും. ഫതഫറഖു അൻഹു ഇല്ലാ ഖീല ലഹും, അങ്ങനെ ഫതഫറഖു അൻഹു, അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടി അതിൽ നിന്ന് അവർ വിരിഞ്ഞുപിച്ചു പോകും. ഇല്ലാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടിട്ടല്ലാതെ, ഖൂമു, നിങ്ങൾ എഴുന്നേറ്റ് പോകുവീൻ, എങ്ങനെ മഅഫൂറു ലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സദസ്സിൽ നമ്മൾ പോകുമ്പോ അള്ളാഹുവിന്റെ ദിക്രിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാ, ആ ഒരുമിച്ച് കൂടിയ ദിക്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ, ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ, മജ്ലിസത്തിൽ കഫാറത്തിന്റെ പ്രാർത്ഥനയും ദിക്റും ചൊല്ലിക്കൊണ്ട് പിരിഞ്ഞു പോകുമ്പോ, റഹ്മത്ത് മലക്കുകൾ പ്രാർത്ഥിച്ച് മലക്കുകൾ വിളിച്ചു പറയും, ഇതാ നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. മറ്റൊരു ഹദീസിൽ കാണാം, മാ ജലസ ഖൗമുൻ യദ്കുറൂന അല്ലാഹ തആല, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടൊരു സമൂഹം ഒരു സദസ്സിൽ ഇരിക്കുന്നില്ല, ഇല്ലാ നാദാഹും മുനാദീ മിനസ് സമാ, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ, ഖൂമൂ, നിങ്ങൾ എഴുന്നേറ്റ് പോകുക, മഅ്ഫൂറു ലക്കും, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ സദസ്സ് അള്ളാഹിന്റെ ദിക്റിൽ, സ്മരണയില്, അങ്ങനെയുള്ള ദിക്റിൽ കഴിച്ചു കൂട്ടുക എന്നുള്ളത് പാപം പൊറുക്കാനുള്ള മാർഗം. മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആകാശത്തുള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു, വിളിച്ചു പറയും, നിങ്ങൾക്കിതാ പൊറുക്കപ്പെട്ടിരിക്കുന്നു, പുറത്തു തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പത്താമത്തെ കാര്യം, മറലുൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ രോഗമാണ്. രോഗമെന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രോഗത്തെ ശപിക്കുകയോ അതിനെ പഴിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് പാടില്ലാത്തതാണ്. രോഗം അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ നൽകിയ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷത്തിന് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത്. അതല്ലാതെ രോഗം വരുമ്പോഴേക്ക് ആ രോഗത്തെ ശപിക്കുകയോ ആ രോഗത്തെ പഴിക്കുകയോ ആ രോഗത്തെ ആക്ഷേപിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ രോഗം ഒരു മനുഷ്യന് വരുമ്പോ ആ രോഗത്തിലൂടെ അള്ളാഹു അവന്റെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഇന്നൽ അബ്ദ ഇദാ മരിള, ഒരു അടിമ അവൻ രോഗിയായാൽ, ഔഹല്ലാഹു ഇലാ മലായികതിഹി, അല്ലാഹു അവന്റെ മലക്കുകൾക്ക് വഹി നൽകും. എന്താണ് മലക്കുകൾക്ക് വഹി നൽകുക? അന കയ്യദ്തു അബ്ദി ബിഖൈദിൻ മിൻ ഖുയൂദി, എന്റെ ബന്ധനങ്ങളിൽപ്പെട്ട ഒരു ബന്ധനം കൊണ്ട് ഞാൻ എന്റെ അടിമയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അഥവാ എന്റെ അള്ളാഹുവിന്റെ ബന്ധനങ്ങളിൽപ്പെട്ട ഒരു ബന്ധനാണ് രോഗം. അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽപ്പെട്ട ആ പരീക്ഷണത്തിൽ നിന്ന് എന്റെ അടിമയെ ഞാൻ ബന്ധിപ്പിച്ചിട്ടുണ്ട്, അഥവാ ഞാൻ അവനെ രോഗിയായി കിടത്തിയിട്ടുണ്ട്, അവനക്ക് രോഗം നൽകിയിട്ടുണ്ട് എന്നല്ല മലക്കുകളോട് പറയും. എന്നിട്ടോ ഫഇന്നഖബലഹു, അതുകൊണ്ട് ഞാനത് അവനെ പിടിച്ചു വച്ചിരിക്കുന്നു, രോഗം കാരണം ഞാൻ അവനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അമലൊന്നും ചെയ്യാതെ അവൻ കടപ്പിലാണ്, രോഗത്തിലൂടെ അവൻ ബന്ധനസ്ഥനായി കിടക്കുകയാണ്. ഒരിക്കലും മാറാ രോഗങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ആ രൂപത്തിൽ മാറിപ്പോകുന്ന രോഗങ്ങളായിരിക്കാം. പക്ഷെ അള്ളാഹു നൽകിയ ആ കടപ്പിൽ അള്ളാഹ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യഗ്ഫിർലഹു, നീ ആ അടിമക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹു മലക്കുകളോട് പറയും. അങ്ങനെ ഫഇൻ ആഫഹു, ഞാൻ അവനക്ക് സൗഖ്യം നൽകിയാൽ, അഥവാ ഞാൻ അവനക്ക് അവന്റെ രോഗത്തിന് ശമനം നൽകിയാൽ, അവന്റെ രോഗത്തിൽ നിന്ന് മുക്തി നൽകിയാൽ, ഫഹീന യദിന ആ സമയത്ത് അതു അവൻ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? ലാ ദൻബലഹു, ഒരു പാപവുമില്ലാത്തവനെ പോലെയാണ്, ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. അള്ളാഹു പറയും, ഒരു അടിമക്ക് മരണം രോഗം നൽകിയാൽ ആ രോഗത്തിന് നൽകിയത് അല്ലയാണ്. അതുകൊണ്ട് അള്ളാഹു മലക്കുകളോട് പറയാൻ, രോഗം നൽകി ഒരാളിങ്ങനെ കടപ്പിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ ഇങ്ങനെ അമലുകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി ബന്ധിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ അവന് വേണ്ടി പൊറുക്കല തേടണം. അങ്ങനെ അവൻ ആ രോഗത്തിൽ നിന്ന് വിരമിക്കുമ്പോ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്ന സമയത്ത് യാതൊരു രോഗമില്ലാത്ത അല്ല യാതൊരു പാപവും ഇല്ലാത്തവനെ പോലെ അള്ളാഹു അവനാക്കി തീർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് രോഗമെന്നുള്ളത് നമ്മളെ പാപം ഓർക്കുക, അതിനെ പഴിക്കാനാണ്. അത് ജലദോഷം വന്നാൽ റസൂലുള്ള പറഞ്ഞു, ഹത്ത ശൗക ഒരു മുള്ളു തറക്കുന്നത് വരെ, അതുവരെ നിങ്ങളുടെ പാപം അതിലൂടെ പൊറുക്കപ്പെടുമെന്നാണ്. ഏ മുള്ളു തറക്കുമ്പോ ഇതിനെ ശപിച്ചുകൊണ്ട് സംസാരിക്കാണ് അല്ലെ, വേറെന്തെങ്കിലും തട്ടുമ്പോ കാലൊന്ന് വെച്ച് കുത്തുമ്പോ അല്ലെ ആ രൂപത്തിലൊക്കെ ചെറിയ മുറിയോ, ഞാനും നിങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ നാവിലൂടെ അറിയാതെ വന്നു പോകുന്നു ശാപവാക്കുകൾ. അതുപോലെ തന്നെ പഴിവാക്കുകൾ വന്നു പോകുന്നു, ശകാരവാക്കുകൾ വന്നു പോകുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റമദാനിൽ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നതോടൊപ്പം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നതോടൊപ്പം, തൗബ ചെയ്യുന്നതോടൊപ്പം, നമ്മൾ ഓരോരുത്തരും പാപങ്ങൾ പൊറുക്കാനുള്ള മാർഗമായി ഇസ്ലാം നിശ്ചയിച്ചു തന്ന ചില കാര്യങ്ങൾ, 10 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് റമദാനിൽ പുണ്യങ്ങൾ നേടാൻ, റമദാനിലെ പുണ്യങ്ങൾ, റമദാനിൽ നേടാനുള്ള ആമാലു സ്വാലിഹാത്തുകൾ ഒരുപാടുണ്ട്. ആ ഒരുപാട് കാര്യങ്ങളിൽ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ ചെറിയ ചെറിയ റിസാലകളിലായി പ്രസിദ്ധീകരിച്ച അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുണ്യങ്ങളൊക്കെ റമദാനിൽ നേടിയെടുക്കാൻ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രമിക്കുക. കഴിഞ്ഞ വർഷം റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പമില്ല. അതുകൊണ്ട് റമദാൻ, ഈ റമദാൻ നമുക്കൊരു ഞാമത്തായി നമ്മൾ കണക്കാക്കണം, അനുഗ്രഹമായി. കാരണം റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു കാര്യം. പദവിയോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സുദീർഘമായൊരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വഫത്തിന് രണ്ടാളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നു. ഒരു ഗോത്രത്തിൽ ഒരുമിച്ച് അവർ ഇസ്ലാമതം സ്വീകരിച്ചു. അവർ രണ്ടുപേരും നന്നായി പരിശ്രമിക്കുന്ന ജിഹാദ് ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഒരാൾ രക്തസാക്ഷിയായി, മറ്റൊരാൾ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നതും അല്ല മരണപ്പെട്ടു പോകുന്നത്. രക്തസാക്ഷിയായ ആളിനെക്കാട്ടിലും ഒരു വർഷം കഴിഞ്ഞു. പക്ഷെ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ കവാടം അദ്ദേഹം സ്വപ്നത്തിൽ കാണാൻ, സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുമ്പോൾ ഈ രണ്ടാമത് മരിച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളേക്കാൾ രണ്ടാമതൊരു വർഷം കൂടി ജീവിച്ച സാധാരണ മരണം മരിച്ച ആള് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടാമതാണ് രക്തസാക്ഷിയായ ആള് സ്വർഗം, അയാളെ രക്തസാക്ഷി സ്വർഗത്തിലാണ്, അയാളെ സ്വർഗത്തിൽ പോയി. ആകെ സംസാരമായി. അങ്ങനെ സ്വഹാബികൾക്കിടയിൽ സംസാരം വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്കും ആ സംസാരമെത്തി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, മിൻ അയ്യി ദാലിക തുജബുൻ, നിങ്ങൾ എന്തിനാ അത്ഭുതപ്പെടുന്നത്, എന്തിനാ ഈ സംസാരത്തിൽ ഈ കാര്യത്തിൽ അത്ഭുതപ്പെടുന്നത്, തൊല്ലാറത്. എന്നിട്ട് പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്, ആ മനുഷ്യന് അവരോട് ചോദിക്കുന്നു, എന്താണ് പ്രവാചകൻ, അലൈസ കദബ കദ ബഅദ ഹുസന, അദ്ദേഹത്തിന് ഒരു വർഷം കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചില്ലേ, ആ ഷഹീദായ മനുഷ്യന് ശേഷം ഒരു വർഷം കൂടി ജീവിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ലേ. കാലു അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലത്ത് ചോദിക്കവ അദ്രക റമദാൻ, ആ ഒരു വർഷത്തിൽ ഒരു റമദാൻ അദ്ദേഹത്തിന് വന്നില്ലേ, വസല്ലാ കദാ വകദാ മിൻ സജദതി ഫിസ്സന, ആ വർഷം അദ്ദേഹം ഇന്നാലിന്റെ രൂപത്തിൽ ഇത്ര ഇത്ര നമസ്കാരങ്ങൾ സുജൂദുകൾ അദ്ദേഹം അധികരിപ്പിച്ചില്ലേ, നമസ്കരിച്ചില്ലേ. കാലു അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അതാണ്. അപ്പൊ റസൂലത്ത് പറഞ്ഞു, എങ്കിൽ ഫമാ ബൈനഹുമാ അബദു മിമ്മ ബൈന സമാഇ വൽ അർദ്, ഈ രണ്ട് ആളുകൾക്കിടയിലുള്ള അകലം വിശാലത, അകലം ആകാശഭൂമികളോളം വിശാലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ എന്തിനാ പറഞ്ഞു, ഒരു വർഷം റമദാന ജീവ, രക്തസാക്ഷിക്ക് മഹത്വമുണ്ടോ സ്വർഗത്തിലാണ്, എന്നാൽ അവനേക്കാൾ കൂടുതൽ പദവി സ്വർഗത്തിൽ ആർക്ക് ലഭിക്കുന്നു, ഒരു വർഷം റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിച്ച് ആ റമദാനിൽ ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ഒരുപാട് നമസ്കാരങ്ങളും പുണ്യങ്ങളും ചെയ്ത് ആ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ മനുഷ്യന് ഷഹീദിനേക്കാൾ കൂടുതൽ സ്വർഗത്തിൽ പദവിയുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാൻ നമുക്ക് കിട്ടിയ ഒരു ന്യാമത്താണ്, നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ റമദാനിലെ ഉപയോഗപ്പെടുത്തുക, പരമാവധി കഴിവിന്റെവരെ അടുത്ത റമദാനിൽ ഇതുപോലെ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് കിട്ടിയ സമയവും അവസരവും ധാരാളം പുണ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. സർവശക്തനായ നാഥൻ അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ചതായ നമ്മുടെ നോമ്പുകൾ, രാത്രി നമസ്കാരങ്ങൾ, സദഖകൾ, അതുപോലെയുള്ള മറ്റുള്ള അമലു സ്വാലിഹാത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുന്ന അനുഗ്രഹീതവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോട്ടത്തിലോ സംസാരത്തിലോ കേൾവിയിലോ എന്തെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ റമദാനിൽ ധാരാളം അമലു സ്വാലിഹാത്തുകൾ ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും ആഫിയത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സിറാത്ത് പാലം കൺചിമ്മ വെട്ടുന്ന രൂപത്തിൽ വേഗതയിൽ കടന്നുപോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. ആ രോഗികൾ വീടുകളിലായിക്കൊണ്ടും ഹോസ്പിറ്റലുകളായിക്കൊണ്ടും കഴിച്ചുകൂടുന്ന ഈ റമദാനിൽ പുണ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനം നിർവഹിക്കാൻ കഴിയാതെ അങ്ങനെ കഴിച്ചുകൂട്ടുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, ബന്ധുമിത്രാദികളിലുണ്ട്, ആദർശ ബന്ധുക്കളിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടി വീണ്ടും ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖും ആഫിയത്തും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളായ ആളുകളുണ്ട്, ആദർശ ബന്ധുക്കളായ ആളുകളുണ്ട്, സുഹൃത്തുക്കളായ ആളുകളുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണമേ. അവർക്ക് നീ മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരാരൊക്കെയാണ് റബ്ബേ? നീയാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അള്ളാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കും അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ. അവർക്കെല്ലാവർക്കും നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ റമദാനിൽ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, സദഖകൾ കൊടുത്തിട്ടുണ്ട്. ആ സദഖകളൊക്കെ നീ സ്വീകരിക്കണമേ, തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. ഇനിയും ധാരാളം സദഖകളും ദാനധർമ്മങ്ങളും അമലു സ്വാലിഹാത്തുകളും പുണ്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആനും നോമ്പും ശുപാർശ പറയുന്ന ശുപാർശ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാവിധ നന്മകളിലേക്കും നീ ഞങ്ങൾക്ക് ഹിദായത്തും സന്മാർഗവും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء من الأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءنا وأعداء الدين اللهم دمر أعداءنا وأعداء المسلمين ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خلق خلقه وصحابه أجمعين والحمد لله رب العالمين